ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി കാലം നമ്മൾ ശുശ്രൂഷിപ്പാൻ വേണ്ടി കത്രദാസനെ ക്ഷണിച്ചു. പാസ്റ്റർ പി സി ചെറിയാൻ അവർ കഴിഞ്ഞ പല വർഷങ്ങളായി നമ്മുടെ മതത്തിൽ കടന്നു വന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ സന്ദേശം നൽകുന്നതായ കത്രദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ പി സി ചെറിയാൻ അവർ ഇന്ന് രാത്രി കാലവും ദൈവത്തിന്റെ വചനം ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം, പ്രതീക്ഷയോടെ ദൈവത്തിലായിരിക്കാം, ആത്മീയ വിശപ്പോടെ ദാഹത്തോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. ഇന്ന് രാത്രി കാലം നമ്മൾ ഭക്ഷിച്ച് തൃപ്തി അടയാൻ പോകുകയാണ്. കത്രദാസനെ വന്ന് സൂക്ഷിക്കാൻ ക്ഷണിക്കാം. ചെറുപക്കം സ്റ്റൈലിൽ കരങ്ങളെ തട്ടി കത്രദാസനെ ക്ഷണിക്കാം. യെസ്, ശക്തിയോടെ ശക്തിയോടെ. കം ഓൺ സ്റ്റുഡൻസ്, ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് വെൽക്കം ദ സെർവന്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ,
പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ 20th ചെറുപക്കൽ കൺവെൻഷന്റെ 4th രാത്രിയിൽ ശ്രേഷ്ഠ അഭിഷിക്തന്മാരുടെ നീണ്ട നിരയുടെ നടുവിൽ കർത്താവിൻ്റെ എളിയ സാക്ഷിയായി നിൽക്കുവാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിൻ്റെ സകല മഹത്വവും കരയേറ്റുകയാണ്. ക്രിസ്തുയേശുവിനെ ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ റവണ്ട് ജോൺസൺ ദാനിയൽ അവർകൾ തൻ്റെ സഹധർമ്മിണി ദൈവം തനിക്ക് ദാനമായി കൊടുത്ത വാരസിലെ കുഞ്ഞുങ്ങൾ പ്രത്യേകാൽ ബിനിമോൾ ജോൺസൺ, കർത്താവിൻ്റെ ദാസിൻ്റെ സഹോദരൻ, നമ്മുടെ അമ്പട സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സാംസി ദാനിയൽ ചായൻ, ഈ രാത്രി യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന ദേവദാസൻ പാസ്റ്റർ ജിനു ജോൺ, വേദിയിലായിരിക്കുന്ന ഈ സെൻറ്ററിലെ എല്ലാ ശുശ്രൂഷകന്മാരും, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ഇതര പെന്തക്കോസ്ത് സഭകളിൽ നിന്നായി വന്നിരിക്കുന്ന ബഹുമാന്യ ദേവദാസന്മാർ, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന അനുഗ്രഹീത കർത്തുദാസന്മാർ, പഠിപ്പിക്കുന്ന അധ്യാപകർ, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ശാലം ബോയ്സ്, ഈ രാത്രി ദൈവജനം കേൾക്കുവാൻ ദാഹത്തോടെ വിശപ്പോടെ ദൈവപാദപീഠമായിരിക്കുന്ന ആദരണീയ ദൈവമക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ഇവിടെ പറയുന്ന വചനങ്ങൾ തത്സമയം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ എത്തിക്കുന്ന ഈ പടം, ഈ കാര്യങ്ങൾ, ഈ ശുശ്രൂഷകൾ വീഡിയോയിൽ പകർത്തുന്ന സഹോദരന്മാർ ഉൾപ്പെടെ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിന് തുല്യമായ നാമത്തെ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. ഞാൻ ഹൂസ്റ്റണിൽ പ്രസംഗിച്ച ശേഷം ഈ മോളോട് ദൂത് പറഞ്ഞിട്ട് അടുത്ത ദിവസം ജോൺസൺ അച്ചാൻ്റെ വീട്ടിൽ ലഭിച്ച ക്ഷണം അനുസരിച്ച് ഞാൻ ആ വീട്ടിൽ ചെന്നു. എൻ്റെ മനസ്സിലിരുന്നത് വലിയ വീടൊക്കെയാണെന്നാണെങ്കിലും ഞാനവിടെ ചെന്നപ്പോൾ തൻ്റെ താമസ സൗകര്യമൊക്കെ കണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയുണ്ടായി. ഞങ്ങൾ സംസാരിച്ചിരുന്ന ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിനകത്ത് ഈ മോൾ അവിടെ ഉണ്ട്, വന്ന് ഹായ് പറഞ്ഞ് അവൾ അകത്തോട്ട് പോയി. ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങും മുമ്പേ അവളൊരു പാട്ടെഴുതി കൊണ്ട് ഞങ്ങളുടെ മിന്നെ തന്ന് പാടി കേൾപ്പിച്ചു. ആ സമയം കൊണ്ടൊരു പാട്ടെഴുതി. ആ പാട്ടും ഈ റെക്കോർഡിനകത്തുണ്ടെന്നാണ് ഇപ്പോൾ ബഹുമാന്യ ദേവദാസ് എന്നെ ഓർപ്പിക്കുകയുണ്ടായത്. ദൈവം കൊടുത്തിരിക്കുന്ന ആ വലിയ താലന്ത്. ഇന്ന് രാത്രി മോളെ സ്റ്റേജിൽ നിന്നപ്പോൾ ഞാൻ ആത്മാർത്ഥമായി കലയുകയായിരുന്നു. തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഭാരതത്തിൻ്റെ, ലോകത്തിൻ്റെ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന കരുത്തുള്ള ശക്തയായ ഒരു ദൈവദാസിയായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ദൈവം ആ വാത്സല്യ മകളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടുമായിരിക്കുമ്പോൾ മുഖപുര കൂടാതെ ദൈവവചനത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22:1-14 വാക്യങ്ങൾ ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായി പരസ്യമായി കർത്താവിൻ്റെ ദാസൻ മനോജ് പാസ്റ്റർ വായിക്കുന്നു.
യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, സ്വർഗരാജ്യം തന്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു, അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു, എന്റെ മുത്താരം ഒരുക്കിത്തീർന്നു, എന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പൊയ്ക്കളഞ്ഞു. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ചു, സൈന്യങ്ങളെ അയച്ച് ആ കുലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല, ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പട്ടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം.
ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഈ രാത്രി എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ 20 സംവത്സരങ്ങളായി ഇവിടെ നടന്നു വരുന്ന മഹാ കൺവെൻഷന്റെ ഈ 4-ാമത്തെ രാത്രിയിൽ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനവുമായി 7 പാദപീഠമായിരിക്കുന്നു. നിന്റെ ജനം വലിയ പ്രതീക്ഷയോടെ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നു. വചനത്തിന്റെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. ദൂതിന്റെ വെളിപ്പാടുകളെ, പ്രകാശനങ്ങളെ തടയുന്ന സകല പൈശാചിക പോരുകളെ നസറായന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സാസിക്കുന്നു. ഇന്ന് രാത്രി അങ്ങയുടെ മഹത്വം ഇവിടെ വെളിപ്പെടട്ടെ. ജനം രക്ഷിക്കപ്പെടട്ടെ, രോഗി സൗഖ്യമാകട്ടെ, പാപി മാനസാന്തരപ്പെടട്ടെ. ഇന്ന് രാത്രി ഒരു അത്ഭുതം ദൈവം ചെയ്യണം. ഈ ശബ്ദപരിധി യഹോവയ്ക്ക് വിശുദ്ധമാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബഹുമാന്യ സജി ലൂക്കോസ് വാസ, എനിക്ക് പിന്നാണ് മനസ്സിലായത്, ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മെ എല്ലാവരും ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായി, ശൂന്യമായി പോയി. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആ വാക്യത്തിന്റെ ആദ്യ വാക്ക് തന്നെ വളരെ നല്ലതാണ്, ആദിയിൽ ദൈവം. ഇന്ന് രാത്രി എല്ലാത്തിന്റെ ആദിയിൽ ദൈവമാണെങ്കിൽ പിന്നെ ഒന്നിനും വിഷമിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. അത് കഴിഞ്ഞുള്ള ബാക്കി അല്പം സങ്കടമുണ്ടാകും. എല്ലാം പാഴായിപ്പോയി, എല്ലാം ശൂന്യമായിപ്പോയി. പാഴ് ശൂന്യമാണ് നമുക്ക് സഹിക്കാം. അതിൻ്റെ മീതെ ആഴം, അതിൻ്റെ മീതെ ഇരുൾ. സ്തോത്രം. തമ്പുരാൻ ഇങ്ങോട്ട് വന്നും വെച്ച് പാഴ് മാറട്ടെ, ശൂന്യത മാറട്ടെ എന്നല്ല പറഞ്ഞ്, പാഴാകാൻ ശൂന്യമാകാൻ കാരണമായ ചില കാര്യങ്ങളെ തമ്പുരാൻ കണ്ടു. കണ്ടെന്ന് തമ്പുരാൻ അതിനെ എല്ലാം മാറ്റി. 1-ാമത് ശൂന്യത മാറാൻ തടസ്സം ഇരുളാണെന്ന് മനസ്സിലായി. തമ്പുരാൻ കൽപ്പിച്ചു, ഇരുളും മാറടാ. ഇന്ന് രാത്രിയിൽ 2012 ഡിസംബർ 26 ആയിട്ടും പാഴ് മാറുന്നില്ലെങ്കിൽ നീ കാണാതെ നിൽക്കുന്ന ഒരു ഇരുൾ അതിൻ്റെ മീതയുണ്ട്. നീ കാണാതെ നിൽക്കുന്ന ഒരു ആഴം അതിൻ്റെ മീതയുണ്ട്. ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കർത്താവ് കൽപ്പിക്കാൻ പോകയാ, എന്റെ ജനത്തിന്റെ നന്മ മുളയ്ക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഇരുൾ മാറട്ടെ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് രാത്രി നാളുകളായി പ്രാർത്ഥിച്ചിട്ടും നിനക്കൊരു നന്മ മുളച്ചു വരാൻ കഴിയാതെ വണ്ണം ഇരുട്ടതിനെ മൂടിയിരിക്കുന്നെങ്കിൽ, ആഴം അതിന്റെ മീതെ നിൽക്കുന്നെങ്കിൽ, മീതെ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സ്വർഗത്തെ കൊണ്ട് ചിലത് കൽപ്പിക്കാൻ പോകയാ, ഇരുട്ട് മാറട്ടെ, ഇരുട്ട് മാറട്ടെ. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വിരോധമായി നിൽക്കുന്ന ഇരുട്ട്, സ്വർഗം ഒരു ട്രാഫിക് പോലീസുകാരനെ പോലെ നിന്ന് സ്വർഗം പറയാണ്, എടാ എന്റെ ജനത്തിന്റെ നന്മ പാഴായി പോയെങ്കിൽ അതിന് മീതെ നിൽക്കുന്ന ഇരുട്ട് മാറ്. വെളിച്ചമുണ്ടാകട്ടെ. ഒന്നിനോട് മാറാൻ പറഞ്ഞു, മറ്റൊന്ന് ഉണ്ടാകാൻ പറഞ്ഞു. സ്തോത്രം. പക്ഷെ അതുകൊണ്ട് നന്മ മുളയ്ക്കാൻ കഴിയത്തില്ല. ഇരുട്ട് മാറാൻ ഇന്ന് രാത്രി എന്റെ ബഹുമാനപ്പെട്ട ജോൺസൺ ദാനിയൽ പാസോ ഞാനോ വിചാരിച്ച് നടക്കും. ട്യൂബ് ലൈറ്റ് കത്തിച്ചാൽ മതി. ഈ ട്യൂബ് കത്തിച്ച് ഇരുട്ട് മാറിയില്ലേ, ഹാലജൻ കത്തിച്ചാൽ മാറും. സ്തോത്രം. പ്രീസനോ. അപ്പൊ ഇരുട്ട് മാറ്റുന്ന പണി നമ്മൾ നോക്കിയാലും നടക്കും. പക്ഷെ 2-ാമത്തെ കാര്യം ഞാനും ജോൺസൺ പാസോ നോക്കി നടക്കത്തില്ല. തമ്പുരാൻ നോക്കുമ്പോൾ വെള്ളവും വെള്ളവും കൂടെ കൂട്ടിക്കുഴഞ്ഞ് കിടക്കുക. സ്തോത്രം. പ്രീസലോ പെട്ടെന്ന് പിടിച്ച രണ്ടും വെള്ളമാ. പ്രീസലോ വെള്ളവും വെള്ളവും കൂടെ കുറഞ്ഞു കിടക്കുക, അതിന്റെ അടിയിലാ നന്മ. തമ്പുരാൻ പറഞ്ഞു വെള്ളങ്ങൾ തമ്മിൽ മാറട്ടട. മനസ്സിലാകുന്നുണ്ടോ? ജനത്തിന്റെ നന്മയ്ക്ക് വിരോധമായി കൂട്ടിക്കുറഞ്ഞത് കണ്ടാൽ സാമാന്യ ബുദ്ധിയുള്ളവന് കാര്യം പിടികിട്ടുന്നത് കണ്ടാൽ എല്ലാം വെള്ളമാ. എങ്ങനെ പിടികിട്ടുന്നേ? ഹല്ലേലൂയ. സ്വർഗം പറഞ്ഞു മാറട്ടെ, വെള്ളങ്ങൾ തമ്മിൽ മാറട്ടെ. നേർപകുതി വെള്ളം മേളോട്ട് പോകും, എന്നിട്ട് ആ മോളി പോയ വെള്ളം തമ്പുരാൻ കൽപ്പിക്കുന്നവരെ താഴോട്ട് വരാതിരിക്കാൻ ഒരു വിധാനമുണ്ടാക്കി. ഹല്ലേലൂയ. വിധാനത്തിന് മോളത്തെ വെള്ളം മേളിൽ നിർത്തിട്ട് താഴത്തെ വെള്ളത്തോട് വീണ്ടും കൽപ്പിച്ചു, നീ മാറ്, കാരെ കാണായി വരട്ടെ. മാറാൻ ചിലനോട് കൽപ്പിച്ചിട്ട് കർത്താവ് പറഞ്ഞു ഇനി അതത് തരം സസ്യങ്ങൾ മുളച്ചു വരട്ടെ. ഇന്ന് രാത്രിയിൽ മാറാൻ ചിലതൊക്കെ കൽപ്പിക്കാൻ പോകയാ. നിന്റെ നന്മയ്ക്കെതിരെ നിൽക്കുന്ന യോർദാനാണെങ്കിൽ മാറാൻ കൽപ്പിക്കാൻ പോകയാ. ചെങ്കടലാണെങ്കിൽ മാറാൻ കൽപ്പിക്കാൻ പോകയാ. 2012 ശുശ്രൂഷയിൽ ചലനാത്മകമായ മുന്നേറ്റം കൈവരിക്കാൻ കഴിയാതെ നിന്നെ ഒതുക്കി നിൽക്കുന്ന വ്യാപാരം അത് വെള്ളവും വെള്ളവും തമ്മിലാണെങ്കിൽ ഈ രാത്രിയിൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് കൽപ്പിക്കാൻ പോകയാ. വെള്ളങ്ങൾ മാറട്ടെ, വെള്ളങ്ങൾ മാറട്ടെ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കുന്ന രാത്രി ദൈവത്തിന്റെ പൈതലെ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. പക്ഷെങ്കിൽ നന്മ മുളയ്ക്കുന്നില്ല. മുളയ്ക്കാൻ തടസ്സമായി നിൽക്കുന്നതിനെ സ്വർഗം ഇന്ന് രാത്രി അഭിഷേകത്തോടെ കൽപ്പിക്കുകയാ. മാറ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്വർഗം ഇന്ന് രാത്രി നോക്കുന്നത് ആഴത്തിൽ കിടക്കുന്ന നന്മ, മീതെ വന്ന് മുളയ്ക്കാൻ തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെയാണോ അതിനെല്ലാം കൽപ്പിച്ചു മാറ്റി, കൽപ്പിച്ചു മാറ്റി. എന്നിട്ട് സ്വർഗം പറഞ്ഞു പുതിയത് മുളച്ചു വരട്ടെ, മുളച്ചു വരട്ടെ. നോക്കി നിൽക്കുക, മുളച്ചു വന്നെങ്കിൽ നാലാമത്തെ രാത്രി നീ പ്രാർത്ഥിച്ചിരുന്നാ മതി, പുതിയ ചിലത് മുളച്ചു വരാൻ പോകയാ. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കൂടാരത്തിൽ അത് മുളച്ചിരിക്കും, നിന്റെ തലമുറയിൽ അത് മുളച്ചിരിക്കും. വിശ്വാസമുള്ളവർ മാത്രം ഒരു നിമിഷ കരമടിച്ച് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കട്ടെ. എന്റെ ശൂന്യതയെയും മാറ്റുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി. ഓറാബാഷ്, hallelujah, praise the lord. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കുറിവാക്കി ഞാൻ ഈ തീം ഇപ്പോഴാ കണ്ടത്. അത് ദൈവദാസൻ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു, ദൈവം നമ്മുടെ സമ്മത്സരങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. 65 സങ്കീർത്തനത്തിന്റെ 9 വാക്യം, ഞാൻ നിന്റെ സമ്മത്സരങ്ങൾ എന്ത് ചെയ്യും? നന്മ കൊണ്ട് അലങ്കരിക്കും. സ്തോത്രം. തമ്പുരാൻ മഴ പെയ്യ്ക്കാൻ തുടങ്ങിയാൽ, സ്തോത്രം, നന്മ കൊണ്ട് അലങ്കരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടുത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കും. ഞാൻ ദിവസം കൺവെൻഷൻ എല്ലാം പ്രാരംഭത്തിൽ പറയുന്ന ഒരു കാര്യം നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. മെസ്സേജിന് മുമ്പേ നിങ്ങൾ ശ്രദ്ധിച്ചേ, എല്ലാ യോഗത്തിനും കർത്താവ് ഈ മോളെ അന്ന് രാത്രി ദൈവാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞ് തലേ കൈവച്ച് ദൂത് പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട ചിലരെ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ വേണ്ടി. ഇന്ന് രാത്രി ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒറ്റപ്പെട്ട വ്യക്തി ഞാനായാ കൊള്ളാം എന്ന ആഗ്രഹത്തോടെ ഈ യോഗത്തിന് വന്നത്ര പേരുണ്ട്. ആ കരങ്ങൾ സ്വർഗമൊന്നും കണ്ടോട്ടെ, എന്നെ കാണിക്കാൻ വേണ്ടിയല്ല. എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവം ഒരു അഭിഷേകം പകർന്നിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് ആൾക്കൂട്ടമല്ല വിഷയം, ആൾക്കൂട്ടത്തിന് നടുവിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കരുത്തുള്ള ഒരാളെ ദൈവം നോക്കുന്നുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ദൈവം അത് നോക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആകെ 4 ഒരു കാലഘട്ടം, 4 ഉള്ള ആകെ. അതിനകത്ത് അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരെണ്ണം ഇല്ല. അപ്പൻ ഒരു കൊടിയ പാപി. രാവിലെ തമ്പുരാൻ പറഞ്ഞു, മോനെ കാര്യമൊക്കെ നോക്കി തോട്ടത്തിൽ നോക്കണം, ഞാൻ വൈകിട്ട് ഇനി വരാം, വെയിൽ ആറുമ്പോൾ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് പോയിട്ട് വൈകിട്ട് വരുന്നതിന് മുമ്പ് ഈ പുള്ളിക്കാരൻ പാപം ചെയ്ത് കഴിഞ്ഞു. സ്തോത്രം. ആ സമയം കൊണ്ട് പാപം ചെയ്തു. അപ്പൊ പാപം ചെയ്യാൻ പുളിപ്പില്ലാത്തൊരപ്പൻ, ഈ അപ്പനെ കൊണ്ട് കൊടിയ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചൊരമ്മ, ഒരു ചേട്ടൻ, നിങ്ങൾ നോക്കിയാ അവനെ, അവൻ കൊടുത്ത കാച്ചിക്കായും ചെയ്യുമ്പോൾ കൊണ്ടൊന്നും അല്ല കർത്താവ് പ്രസാദിക്കാഞ്ഞേ. അവനെ വിളിച്ച്, മോനെ നീ ഏത്തയ്ക്കാ പോലെ തന്നുകൊണ്ടാണ് ഞാൻ നിന്നെ പ്രസാദിക്കുന്നത് എന്ന് ദൈവം പറഞ്ഞേ. ദൈവം പറഞ്ഞാ, മോനെ കായീനെ, നിന്നിൽ നന്മയുണ്ടായിരുന്നെങ്കിൽ, നീ നന്മ ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിന്നെ പ്രസാദിച്ചേരേ. അപ്പോ ഒരു ചേട്ടൻ നന്മയില്ലാത്തവൻ, അപ്പൻ പാപം ചെയ്തവൻ, അമ്മ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചവൻ, അതുകൊണ്ട് ആ വീട്ടിൽ യോഗം വെച്ചാൽ കൈയടിക്കാൻ ആരുമില്ല, ഗ്ലോറി പറയാൻ ആരുമില്ല എന്ന് പറഞ്ഞ് തമ്പുരാൻ ഇറങ്ങി വരാതിരുന്നില്ല. ആ 3 ഇടയ്ക്ക് ഒരു 4 ഒറ്റയ്ക്ക് നിന്നു. Praise the Lord. ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്നു. ദൈവത്തിന് ആവശ്യം നാല് പേരല്ല, നാലിന്റെ ഇടയിൽ വിശുദ്ധിക്ക് വേണ്ടി നിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു കാബേലിന് വേണ്ടി ദൈവം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ഒറ്റയ്ക്ക് നിൽക്കാൻ കരുത്തുള്ള ചിലതിനെ ദൈവം നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ നേരെ മുഖം തിരിക്കുന്നവരെയല്ല, പ്രതികൂലത്തെ കണ്ട് വകവയ്ക്കാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ കരുത്തുള്ള ഒന്നിനെ ദൈവം ഈ രാത്രി ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാലം കുറെ മുൻപോട്ട് പോയി, ജനസംഖ്യ കൂടി, 4,000, 40,000, 4,00,000, 4 കോടിയായി കാണും, എനിക്കറിയത്തില്ല. നാലിന്റെ സ്ഥാനത്ത് ഒത്തിരിയായി. ജനം പെരുകിയതനുസരിച്ച് പാപവും പെരുകി. പാപം പെരുകിയതിനിടയ്ക്ക് ദൈവം നോക്കി, ഒരുത്തനവരുണ്ടോ കൂടെ നടക്കാൻ കൊള്ളാമെന്നേ. നോക്കിയപ്പോ ഒരുത്തനെ കിട്ടി. സ്തോത്രം. അവന്റെ പേരാ ഹാനോക്ക്. ആയിരങ്ങൾ ഒന്നിച്ച് ആരാധിക്കാനില്ലെന്ന് പറഞ്ഞ് തമ്പുരാൻ ഇറങ്ങി വരാതിരുന്നില്ല. പാപമില്ലാത്ത നിഷ്പാപ യുഗത്തിൽ പോലും തമ്പുരാൻ വൈകിട്ട് വന്ന് രാവിലെ പോകുമായിരുന്നു. പക്ഷെ പാപം പെരുകിയ ലോകത്തിൽ കൃപ ലഭിച്ച ഒരുത്തിനു വേണ്ടി ഇറങ്ങി വന്ന തമ്പുരാൻ തിരിച്ചു പോയില്ല. 300 വർഷം അവന്റെ കൂടെ നടന്നൊരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. പാപം പെരുകിയ ലോകത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കരുത്തുള്ള ഒരുത്തിനു വേണ്ടി എന്റെ തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് തിരിച്ചു പോയില്ല. 300 വർഷം അവന്റെ കൂടെ നടന്നിട്ട് 300-ാമത്തെ വർഷം പറഞ്ഞു, മോനെ നിന്നെ പിരിയുന്ന പ്രശ്നമില്ല, പോന്നെങ്കിൽ ഒന്നിച്ചേ പോന്നുള്ളൂ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, ആരും നിനക്ക് സപ്പോർട്ട് ഇല്ലെങ്കിലും, ആരും നിന്റെ കൂടെ ആരാധിക്കാനില്ലെങ്കിലും, എന്റെ കർത്താവിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാൻ ഇന്ന് രാത്രി ഒരുത്തൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ കൂടെ ഇറങ്ങി വരുന്നൊരു മഹാദൈവമുണ്ട്. വിശ്വാസമുള്ളവർ മാത്രം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവത്തിന് ആവശ്യം വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന കാലം പിന്നെ ഒത്തിരി മുൻപോട്ട് പോയി. ജനസംഖ്യ ഒത്തിരി വർദ്ധിച്ചു. 4 കോടിയോ 40 കോടിയോ ആയിക്കണം, എനിക്കറിയത്തില്ല. തമ്പുരാൻ ജനം പെരുകിയതനുസരിച്ച് പാപം പെരുകിയപ്പോൾ ന്യായം വിധിക്കാൻ തീരുമാനിച്ചു. ന്യായവിധി നടപ്പിലാക്കും മുമ്പേ ന്യായവിധിയുടെ ദൂത് നീതിയോടെ പറയാൻ കൊള്ളാവുന്ന ഒരുത്തനുണ്ടോ നോക്കി. ഒരുത്തനെ കിട്ടി. അവന്റെ പേര് നോഹ. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ ന്യായം വിധിക്കാൻ തീരുമാനിച്ചാൽ അന്ന് രാത്രി ബോംബിടുന്നവരൊന്നുമല്ല, അന്ന് രാത്രി ഭൂമി കുലുക്കത്തിലെ സുനാമി അടിപ്പിക്കത്തുമില്ല. ന്യായം വിധിക്കാൻ പോവാന്ന് ഞങ്ങളെ പോലുള്ള പോഷന്മാരെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കും. ഇന്ന് രാത്രിയിലും പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. സ്തോത്രം പറയണേ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ ആത്മാവ് ഒരുത്തനെ നോക്കി പറയാൻ കൊള്ളാവുന്നേ. ഒരുത്തനെ കിട്ടി. അവന്റെ പേര് നോഹ എന്നാ. നോഹ വിളിച്ചു പറഞ്ഞു, മോനെ ഞാൻ ഈ ലോകത്തെ ന്യായം വിധിക്കാൻ പോകയാ. അത് നീ ലോകത്തോട് വിളിച്ചു പറയണം. പറഞ്ഞ പോരാ, ഒരു ഭാഗത്ത് പ്രസംഗിക്കുമ്പോൾ മറുഭാഗത്ത് നിന്റെ വചനം കണ്ട് രക്ഷിക്കപ്പെടുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവനെ കേറ്റുവാൻ നീ ഒരു പെട്ടകം പണിയണം. അത് നിന്റെ അളവിലല്ല, എന്റെ അളവിൽ പണിയണം. ഒരു സ്തോത്രം പറഞ്ഞേരേ. ഹല്ലേലൂയ. അങ്ങനെ നോഹയ്ക്ക് കൃപ ലഭിച്ചു, പണി ആരംഭിച്ചു. നോഹയ്ക്ക് 3 ആൺപിള്ളേരാ. ഈ 3 ആൺപിള്ളേരും കൂടെ അന്ന് സ്കൂളൊക്കെ ഉണ്ടെന്ന് എന്റെ ചിന്ത. അത് CBSE ആണോ ICSE ആണോ എന്ന് എന്നോട് ചോദിച്ചേക്കല്ല. സ്തോത്രം. എന്നാലും സ്കൂളൊക്കെ ഉണ്ടെന്ന് എന്റെ ചിന്ത. അപ്പോ ഈ പിള്ളേർ സ്കൂളിൽ ചെന്നപ്പോൾ ചോദിച്ചാൽ, നിങ്ങളുടെ അച്ഛൻ എന്താ പണി? ഞങ്ങളുടെ അച്ഛൻ ടാപ്പിങ്ങാ. നിങ്ങളുടെ അച്ഛനോ? ഞങ്ങളുടെ അച്ഛനോ മീൻ പിടുത്തവാ. നിങ്ങളുടെ അച്ഛനോ? ഞങ്ങളുടെ അച്ഛനെ മാടക്കടയാ. നിന്റെ ഫാദറിന് എന്താ പണി? എൻ്റെ ഫാദർ ഗൾഫിലാ. നിന്റെ ഫാദറോ? ഞങ്ങളുടെ ഫാദർ സുവിശേഷ വരെ. ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യം പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഷേം ഖാം യാബത്തിന് വിളിച്ച് ചോദിച്ചു, മക്കളെ പപ്പായ്ക്ക് എന്താ പണി? അവൻ പറഞ്ഞു, ഞങ്ങളുടെ അപ്പനെ കപ്പല് പണിയാ. അപ്പം അവർ ചോദിച്ചു, കപ്പല് പണിയോ? ആശാരി വല്ലതും ആണോ? ഏയ്, ആശാരി ഒന്നും അല്ല. പിന്നെ കടൽ തീരത്ത് വല്ലതാണോ? കടൽ ഞങ്ങൾ കണ്ടിട്ട് പോലും. ഞങ്ങളുടെ വീടുമായിട്ട് 100 കണക്കിന് മൈലകരയാണ് കടൽ. ഞങ്ങളൊരു മലയുടെ മണ്ടയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷേ അപ്പന് കപ്പല് പണിയാ. എന്നാൽ വല്ല കളിവെള്ളം വല്ല വരയ്ക്കും. അല്ലെന്നേ, ഞങ്ങളുടെ പറമ്പ് നിറച്ചുകൊണ്ട് ഒരു കാന്താരിക്കൊല്ല കുഴിച്ചു വെക്കാൻ സ്ഥലമില്ല. ഞങ്ങൾക്ക് എത്ര ഏക്കർ ഭൂമിയുണ്ടോ അത്രയേ സ്ഥലത്ത് നിറഞ്ഞ് ഈ പെട്ടകം നിൽക്കുക. അപ്പം എന്നെ വലിപ്പമാണ്. അത് 450 അടി നീളം, 75 അടി വീതി, 45 അടി ഉയരം, കംപ്ലീറ്റ് ഗോബർ മരം, 3 നില. സ്തോത്രം. കേട്ട പിള്ളേരുടെ കണ്ണ് ഞെട്ടി. അവർ ചോദിച്ചു, ഇത്രയും വലിയ പണ്ടാര പെട്ടകം പണിതാൽ ഇതങ്ങ് ദൂരെ കടലിൽ കൊണ്ടുപോകാൻ ക്രെയിനോ JCBO ടിപ്പർ ലോറിയോ വല്ലതും ഉണ്ടോ? എങ്ങനെ കൊണ്ടുപോകാനാ? സ്തോത്രം. അവിടെ ഇരുന്ന് തുരുമ്പിക്കത്തല്ല ഉള്ളോ? പിള്ളേർ പറഞ്ഞു, ഇടവും ഈ സംശയം ഞങ്ങളുടെ അച്ഛൻ പണി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായത്. നിങ്ങൾക്കിപ്പോൾ കേട്ടപ്പോഴല്ലേ ഉണ്ടായേ? ഞങ്ങൾക്ക് അച്ഛൻ പണി തുടങ്ങിയപ്പോൾ ഈ സംശയം ഉണ്ടായത്. ഇത് പണിതാൽ എങ്ങനെ വെള്ളത്തിൽ കൊണ്ടുപോകുന്നുള്ളൂ. സ്തോത്രം. ഞങ്ങൾ ഈ ചോദ്യം ചോദിച്ചു, അപ്പച്ച ഈ പറമ്പിൽ കൊള്ളാത്ത ഇത്രയും വലിയ പെട്ടകം 450 അടി നീളം 75 അടി വീതി 45 അടി വീതമുള്ള ഈ പെട്ടകം പറഞ്ഞത് എങ്ങനെ കടലിൽ കൊണ്ടുപോകുന്നേ എന്ന് ഞങ്ങൾ സംശയത്തോട് ചോദിച്ചപ്പോ അപ്പച്ചന് സംശയമേ ഇല്ല, അപ്പച്ചൻ വിശ്വാസവീരന. സ്തോത്രം. അപ്പച്ചൻ പറഞ്ഞു, മോനെ അതൊന്നും മോശം, നിങ്ങൾ വിഷമിക്കണം, നിങ്ങൾ പണിക്ക് എന്റെ കൂടെ നിൽക്കെ, ഞാൻ പറയുന്ന ഗോപുരമലൊക്കെ മുറിച്ചോണ്ട് വാ, ഞാൻ പറയുന്ന അളവിലേ മുറിക്കാവുള്ളൂ, എന്റെ കൂടെ പണി തീരാത്ത താമസം, കപ്പലും കൊണ്ട് കടലിലോട്ട് പോകണ്ട മോനെ, കടൽ ഇങ്ങോട്ട് വന്നോളൂ വന്ന എന്റെ തമ്പുരാ പറഞ്ഞേക്കുന്ന കരമണിച്ച് സ്തുതിക്കണം ഇന്ന് രാത്രി. അല്ലേലൂയ്യ. പണി തീർന്നാൽ കടൽ ഇങ്ങോട്ട് വരുമെന്ന അപ്പച്ചൻ പറഞ്ഞേക്കുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ദൈവം തന്ന വെളിപ്പാട്, നീ പണി ആരംഭിച്ചാൽ എന്റെ കൂടെ പിറപ്പേ, നീ കപ്പലും മരിച്ചോണ്ട് കടലിലോട്ട് പോകണ്ട, കടല് നീ ഇരിക്കുന്നിടത്തോട്ട് വരും. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാ, പിള്ളാരുടെ മുഴുവൻ സംശയം തീർന്നു. ഞാനൊക്കെ കൊച്ചിലെ ഞങ്ങളുടെ വീട്ടിലൊക്കെ കന്നാലിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവരവരുടെ വീടുകളിൽ കന്നാലിയെ വളർത്തി അതിന്റെ പാൽ ഉപയോഗിച്ച് ആ വീട്ടിൽ ചായ കുടിക്കുകയും ബാക്കി പാൽ വിറ്റ് ഉപജീവനം കഴിക്കുകയും ചെയ്യുന്ന കാലമായിരുന്നു. അന്നത്തെ കൂട്ട് മിൽമ മാത്രം മേടിക്കുന്ന കാലം അല്ലായിരുന്നു. ഇപ്പൊ മിൽമ ഇപ്പൊ എല്ലാം നീടുകയായിരുന്നു. സ്തോത്രം. അപ്പോ 4 മണിക്ക് വരുമ്പോൾ പശുവിനെ കറന്ന് പാല് ഒഴിച്ച് ഒരു ഗ്ലാസ് കാപ്പിയോ അല്ലെങ്കിൽ കടുങ്കാപ്പിയോ കൊടുത്തെങ്കിൽ പോച്ച പുറത്തോണ്ട് വന്നായിരുന്നു. അപ്പൊ ഈ നോഹയുടെ പിള്ളേരും സ്കൂളിൽ നിന്ന് വന്ന ഉടനെ അപ്പൻ ഡ്യൂട്ടി കൊടുക്കും, മോനെ ശേം പോയി ഒരു ഗോപുരമരം മുറിച്ചോണ്ട് വരണം, ഖാം പോയി ഒരു ഗോപുരമരം മുറിച്ചോണ്ട് വരണം, യാഫേത്ത് പോയി ഒരു ഗോപുരമരം മുറിച്ചോണ്ട് വരണം. 3 പേർക്കും അളവ് കൊടുക്കും. ആ ശേം 37 3/4 അരക്കാൽ കൂടി നീളമുള്ളത് വേണം മുറിച്ചോണ്ട് വരാൻ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അപ്പന്റെ അളവിൽ വേണം മുറിക്കാൻ. ആ പിള്ളേർ സ്കൂളിലൊക്കെ പോയപ്പോഴത്തേനെ പുരോഗമിച്ചു, അവർക്ക് വിദ്യാഭ്യാസമൊക്കെ കൂടി. അപ്പൊ പറഞ്ഞു, അപ്പച്ചന്റെ പഴയ വെളിപ്പാട് വെച്ചൊന്നും പണിയേണ്ട കാര്യമില്ല, ഇപ്പൊ കാലമൊക്കെ പുരോഗമിച്ചുകൊണ്ട് നമുക്ക് ആ കാലത്തിനനുസരിച്ച് പണിയാമെന്ന് പറഞ്ഞ മോനെ, ഇത് വെള്ള കരക്കി വെക്കാനുള്ള സ്ഥലമല്ല, കടലിൽ കിടക്കേണ്ടതാ. ഹലോ. കാല അരയ്ക്കാൽ കുറഞ്ഞ 3 കപ്പലും നിന്റെ കുടുംബവും കൂടാ. അതുകൊണ്ട് പിള്ളേരുടെ ഇഷ്ടത്തിനല്ല കപ്പൽ പണിയേണ്ടത്, അപ്പന്റെ വെളിപ്പാടിനാ. ചേർന്ന് സ്തോത്രം പറയണേ. അല്ലേലൂയ്യ. നിനക്ക് നിനക്ക് പുരോഗമനം പറയാം. വിദ്യാഭ്യാസം വീട്ടൊക്കെ എന്തൊക്കെ കൊണ്ടായിരിക്കും, അത് വീട്ടിൽ അല്ലൂയ്യ എഞ്ചിനീയറിംഗിന് വേണ്ടി ഉപയോഗിച്ചാൽ മതി. പക്ഷെ പെട്ടകത്തിന്റെ പണി നിന്റെ എഞ്ചിനീയറിംഗ് വെച്ചല്ല, തമ്പുരാന്റെ വെളിപ്പാട് അനുസരിച്ചാ. നല്ല സ്തോത്രം പറഞ്ഞേരെ. അല്ലേലൂയ്യ. അപ്പൊ അപ്പൻ പറഞ്ഞു, മോനെ എന്റെ വെളിപ്പാടി കൂടെ ഒന്ന് പണിതോ, നാട്ടുകാർ കുറഞ്ഞ പക്ഷെ കുടുംബം രക്ഷപ്പെടും. പ്രീസനോ, അപ്പച്ചന്റെ വെളിപ്പാടി പിള്ളാര് കൂടെ നിന്നത് കൊണ്ട് ആ പെട്ടകം പ്രതികൂലത്തിന്റെ ന്യായവിധിയുടെ വെള്ളം പൊങ്ങിയപ്പോ തകർന്നില്ല. ഇന്ന് രാത്രി കൂടപ്പറപ്പേ, നീ നിൽക്കുന്ന ഈ ഭൂമി താഴോട്ട് താരാൻ പോകയാ, ഇത് കത്തി എരിയാൻ പോകയാ. പക്ഷെ കണ്ട ദൈവിക വെളിപ്പാടനുസരിച്ച്, പുസ്തകത്തിന്റെ വെളിപ്പാടനുസരിച്ച് നീ നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്നെ തകരാതെ സൂക്ഷിപ്പാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് രാത്രി ഉണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതി. എത്തണം രക്ഷപ്പെട്ടു വെള്ളത്തിൽ കൂടെ, ബാക്കിയെല്ലാം ന്യായവിധി മുങ്ങി. പിന്നെയും ജനം വർദ്ധിച്ചു പെരുകി, സംസ്കാരങ്ങൾ ഉടലെടുത്തു. ബാബിലോണിയ സംസ്കാരം, മെസപ്പൊട്ടോമിയ സംസ്കാരം ഒക്കെ ഉടലെടുത്ത് ജനത്തിനൊത്തിരി പുരോഗമനം ഉണ്ടായപ്പോൾ ഒരപ്പൻ ബിസിനസ് ആരംഭിച്ചു, സ്വന്തമായിട്ട് ഫാക്ടറി അങ്ങ് തുടങ്ങി. പുള്ളിക്ക് 3 ആൺപിള്ളാരാ, എനിക്ക് 3 പെൺപിള്ളാരാ. സ്തോത്രം. പ്രൈസലോ. തേരക ആ ബിസിനസ് ആരംഭിച്ചു. മനുഷ്യന്റെ മനസ്സിരിക്കുന്ന ദൈവങ്ങളെ പ്രൊഡക്ട് ചെയ്യുക. അവൻ ഭയങ്കര കമ്പനി ആരംഭിച്ചു. ഏതൊക്കെ 10 തലയുള്ള വേണോ, 10 കൈയുള്ള വേണോ, വായിക്കൂടെ കൊമ്പുള്ളത് വേണോ, തലയെക്കൂടെ ഏത് സൈസ് വേണോ, അതെല്ലാം അവന്റെ കമ്പനിയിൽ ഹോൾസെയിലായിട്ട് പ്രൊഡക്റ്റാ. അപ്പനുണ്ടാക്കുന്ന ദൈവങ്ങളെ ചുമ്മിക്കൊണ്ട് നടന്ന് നാട്ടുകാർക്ക് വിൽക്കുന്ന പണി 3 ആൺപിള്ളാർക്ക്, അബ്രഹാം, നാഹോർ, ഹാരാൻ. സ്തോത്രം. തമ്പുരാൻ നോക്കി, ഇത് പെരുകിയതിനിടയ്ക്ക് എനിക്ക് വേണ്ടി നിൽക്കാൻ കൊള്ളാവുന്ന ഒരുത്തനുണ്ടോ? സ്തോത്രം. നോക്കിയപ്പോ ഒരുത്തനെ കണ്ട്. പുള്ളിക്കാരൻ പക വയ്യോളം ചുമ്മി ക്ഷീണിച്ചു വന്നിരിക്കുക, ദൈവങ്ങളെ ചുമ്മി ക്ഷീണിച്ചു വന്നിരിക്കുക. ഒരു നട്ടുച്ച നേരത്ത് സൂര്യനെ വെല്ലുന്ന പ്രഭയിൽ തമ്പുരാൻ ഇറങ്ങി പറഞ്ഞു, മോനെ നീ എനിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് നിന്റെ അപ്പന്റെ ഫാക്ടറി നീ വിടണം. സ്തോത്രം. ആരും പറഞ്ഞില്ല. അപ്പന്റെ ബിസിനസിന്റെ ഷെയർ ഹോൾഡ് നീ വിടണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ചാർച്ചക്കാരെ വിടണം, എന്നിട്ട് ഈ സംസ്കാരം വിടണം. എനിക്ക് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്ക്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകയാ. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവ ശബ്ദം കേട്ട് യോഗം കഴിഞ്ഞ് നീ വീട്ടിൽ പോകുന്നതിന് മുമ്പേ കർത്താവിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാൻ നീ തയ്യാറായാൽ നോഹയുടെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഒന്ന് ദൈവത്തെ സ്തുതിക്കുന്നു, ഹാനോക്കിന്റെ ദൈവം, ഹാബേലിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്നെ അവൻ ഉയർത്താൻ പോകയാ. വിശ്വാസമുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി ആരും കൂടെയില്ലെങ്കിലും വായിച്ച വേദഭാഗം വളരെ സുപരിചിതമാണ്. നമ്മുടെ യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോ ഏതൊരു കാര്യവും സാധാരണക്കാരന് മനസ്സിലാകാൻ വേണ്ടി വളരെ ലളിതമായ ഉപമകളിലൂടെ, സാദൃശ്യങ്ങളിലൂടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. കർത്താവിന്റെ ആഗ്രഹം, ഞാൻ പറയുന്ന കാര്യം എന്റെ കേൾവിക്കാർക്കും മനസ്സിലാകണം. അതിന് കർത്താവ് ഉപയോഗിച്ച പദങ്ങളെല്ലാം വളരെ ലളിതമാണ്. നമ്മുടെ കൂട്ട് കാലത്തിരുവെങ്കിൽ കന്യാമറിയാമിൽ, കാലിത്തൊഴുത്തിൽ, കാലുവറി ക്രൂശിൽ, കാര്യരുമ്പാണി എന്നൊന്നും കർത്താവ് പറയത്തില്ല. കർത്താവ് വളരെ സിമ്പിളായി ഉപമകളിലൂടെ കാര്യം പറഞ്ഞു. ഇന്ന് രാത്രി എനിക്കും ആഗ്രഹം കാര്യം പിടികിട്ടണം. സ്തോത്രം. സിമ്പിളായിരിക്കണം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ലളിതമാണ്, സിമ്പിളാണ്, രക്ഷ വലിയതുമാണ്. കേൾക്കുന്ന സുവിശേഷം സിമ്പിളാ, പക്ഷെ പ്രാപിക്കുന്ന രക്ഷ വലിയതാ. നല്ലൊരു സ്തോത്രം പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, കർത്താവിന്റെ ഈ ലോകത്തിലെ ശുശ്രൂഷ തുടങ്ങും മുമ്പേ ശുശ്രൂഷയ്ക്ക് വേദി ഒരുക്കി വഴി പറ്റിയ ആള് യോഹന്നാ സ്നാപകനാ. യോഹന്നാ സ്നാപകൻ പ്രസംഗിച്ചു തുടങ്ങിയ വിഷയത്തിന്റെ പ്രമേയം ദൈവരാജ്യം എന്നുള്ളതാ. ദൈവരാജ്യം സമീപിച്ചു, ദൈവരാജ്യം സമീപിച്ചു, മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. യോഹന്നാന്റെ ശിരസ് ഹേരോദാവ് ഛേദിച്ചു മാറ്റി. തുടർന്ന് യേശു രംഗപ്രവേശം ചെയ്തു. യേശു പ്രസംഗിച്ചു തുടങ്ങുകയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, കാലം തികഞ്ഞു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. യോഗം ഞാൻ എന്ത് പറഞ്ഞു നിർത്തിയോ യേശു അത് തുടരുകയാണ്. അപ്പൊ ദൈവരാജ്യം, ദൈവരാജ്യം എന്ന് പറഞ്ഞപ്പോ സാധാരണക്കാർക്ക് ഇത് എവിടെയാന്നൊരു പിടിയില്ല. അവർ ചോദിച്ച കർത്താവ് ഇത് എവിടാ? യേശു പറഞ്ഞു, ഇതാ അവിടെ എന്നും ഇതാ ഇവിടെ എന്നും പറയും. അതൊന്നും കേട്ട് എങ്ങോട്ടും പോകണ്ട, ദൈവരാജ്യം നിങ്ങളുടെ തന്നെ ഉണ്ടല്ലോ. സ്തോത്രം. പക്ഷെ അതെല്ലാവർക്കും പിടികിട്ടാഞ്ഞപ്പോ പൗലോസ് ഒന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും അല്ല, അത് ഭക്ഷണവുമല്ല, പാനീയവുമല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ മൂന്ന് കാര്യം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. ഒന്ന് നീതി, രണ്ട് സമാധാനം, മൂന്ന് പരിശുദ്ധാത്മാവിലെ സന്തോഷം. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഒരുവൻ ക്രിസ്തുവിനായി കഴിഞ്ഞാൽ അവന്റെ അകത്ത് ലഭിക്കുന്ന ദൈവീക സമാധാനവും അവൻ പ്രാപിച്ച അഭിഷേകത്താൽ ലഭിക്കുന്ന സന്തോഷവും അവന്റെ അകത്ത് വെളിപ്പെടുമ്പോൾ അവൻ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലാ. പക്ഷെ കർത്താവ് പറഞ്ഞ വിഷയം സ്വർഗരാജ്യത്തെ കുറിച്ച്, ദൈവരാജ്യമല്ല സ്വർഗരാജ്യം. എല്ലാ ഉപമകളും ഒരു പ്രാവശ്യം കൂടി പറഞ്ഞിട്ടില്ല. കാര്യം എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ട്. പക്ഷേ സ്വർഗരാജ്യം എന്ന വിഷയം സാധാരണക്കാരുടെ ഉള്ളത്തിൽ മനസ്സിലാകാൻ കർത്താവ് അതിപ്രധാനപ്പെട്ട 12 ഉപമകൾ പറഞ്ഞു. സ്തോത്രം. കാരണം മറ്റെല്ലാം ഇവർ മറന്നാലും ഇനി താമസിക്കാൻ പോകുന്ന, ഏറെ താമസിയാതെ താമസിക്കാൻ പോകുന്ന ആ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള വെളിപ്പാട് എല്ലാവരുടെയും അകത്തോട്ട് ഇടിച്ചു കയറണം എന്ന് കർത്താവിന് വലിയ താല്പര്യമായിരുന്നു. സ്തോത്രം. അത് പണ്ട് മെസപ്പട്ടോമി വെച്ച് അബ്രഹാമിനെ വിളിച്ചപ്പോഴേ അബ്രഹാം അപ്പന്റെ വ്യാപാരം വിട്ടിറങ്ങാൻ കാരണം അവൻ അന്നേരമേ ആ വെളിപ്പാട് കിട്ടി. അതുകൊണ്ട് അവൻ ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന അടിസ്ഥാനമുള്ള ആ രാജ്യത്തിന് വേണ്ടി അവൻ വാക്തത്വത്തിന് കൂട്ടവകാശികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വാസ യാത്ര ചെയ്യുമ്പോൾ അവന്റെ ഉള്ളം പറഞ്ഞ്, നമ്മളിവിടെ അന്യരും പരദേശികളുമാ, നമ്മുടെ പൗരത്വം ഇവിടെയല്ല, നമ്മുടെ പൗരത്വം അങ്ങ് സ്വർഗരാജ്യത്തിലാ. അതുകൊണ്ട് സ്വർഗരാജ്യത്തെ കുറിച്ച് ഭക്തന്റെ ഉള്ളിൽ പ്രത്യാശ ഉണ്ടായിരുന്നുകൊണ്ട് അവന്റെ യാത്രയിലെങ്ങും അവൻ ക്ഷീണിച്ചില്ല. അതുകൊണ്ട് യേശു വിചാരിച്ചു, എന്നെ അനുഗമിക്കുന്ന എല്ലാ വിശ്വാസികളുടെ ഉള്ളത്തിൽ സ്വർഗരാജ്യം എന്ന വലിയ വിഷയം ഒന്ന് കേറണം. അതിനുവേണ്ടി കർത്താവ് അനേക കാര്യം പറഞ്ഞു. ഒരു കാര്യം നമ്മൾ വായിച്ചത്, സ്വർഗരാജ്യം തന്റെ മകന് വേണ്ടി വിവാഹ സത്യം ഒരുക്കിയ രാജാവിനോട് സാദൃശ്യം. പ്രൈസ് ദി ലോർഡ്. ഇനി വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദിവസമില്ലായിരിക്കാം. ഇന്ന് രാത്രി ഞാൻ സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് കൺവെൻഷനുകളിൽ ഈ ദിവസങ്ങളിൽ ഈ കാര്യം പ്രസംഗിച്ചു. സ്വർഗരാജ്യം എന്ന വിഷയം ഈ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വിഷയമാണ്. ഞാൻ അമേരിക്ക എന്ന സ്ഥലത്തേക്ക് ആദ്യമായി പോകാൻ ആഗ്രഹിച്ച് വിസയ്ക്ക് വേണ്ടി ചെന്ന് മൂന്ന് പ്രാവശ്യം ഞാൻ പോയി. മൂന്ന് പ്രാവശ്യം കൃപയാൽ വിസ കിട്ടിയില്ല. ഒരു സ്തോത്രം പറഞ്ഞാല് സ്തോത്രം. പക്ഷെ എന്റെ ആഗ്രഹം മാറിയില്ല. മൂന്ന് പ്രാവശ്യം നോ പറഞ്ഞു വിട്ടത് കൊണ്ട് എന്റെ ആഗ്രഹം മാറിയില്ല. കാരണം എന്റെ അകത്തൊരു വാക്തത്വം ഉണ്ടായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം 84 ദൈവാത്മ പറഞ്ഞു, ഞാൻ നിന്നെ 5 ഭൂഖണ്ഡങ്ങൾ അയക്കു വന്നു. ഞാൻ ആ വാക്തത്വം മുറുകെ പിടിച്ചുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യം പോയത്. വാക്തത്വം എന്റെ കയ്യിൽ വിഴുന്നു, പാസ്പോർട്ട് തിരിച്ചു തന്നു, ഞാൻ പോരുകയും ചെയ്തു. പ്രൈസലോ. പക്ഷെ എന്റെ അകത്ത് ആ വാക്തത്വം ഇങ്ങനെ തിളച്ചു കത്തി 4-ാമത്തെ പ്രാവശ്യം ഞാൻ പോയി. ചെന്നപ്പോൾ 10 വർഷം അടിച്ചു തന്നു. നിങ്ങൾ ആരും ഒരു സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഞാൻ അമേരിക്കയിൽ പോയ കാര്യം പറയാൻ വരുമല്ല. സ്തോത്രം. ആ രാജ്യത്തെ കുറിച്ചുള്ള എന്റെ അകത്തെ താല്പര്യം മൂന്ന് പ്രാവശ്യം നോ പറഞ്ഞിട്ടും 4-ാമത് പാൻ എന്നെ പ്രേരിപ്പിച്ചു. ചെലവുള്ള കേസാ സ്തോത്രം. ഓരോ പോക്കിലും കാശ് പൊക്കൊണ്ടിരിക്കുക. പക്ഷെ 4 പ്രാവശ്യം നഷ്ടക്കച്ചവടം വന്നെങ്കിലും എന്റെ അകത്തെ ആ പ്രത്യാശ എന്നെ പിന്നെ അങ്ങോട്ട് നടത്തി. കർത്താവ് ഈ സ്വർഗരാജ്യം പിന്നെയും പിന്നെയും പറഞ്ഞത് തുടക്കത്തിൽ ഒരു പക്ഷെ നഷ്ടക്കച്ചവടം അത് തോന്നിയാലും ഒടുക്കത്തിൽ നീ അവിടെ ചെല്ലണമെന്ന് എന്റെ കർത്താവിന് വലിയ താല്പര്യമുള്ളതുകൊണ്ടാ ഇത് പിന്നെ ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് കരമേന്ന് സ്തോത്രം ചെയ്യണമേ. ഇന്ന് രാത്രി മറ്റെങ്ങും നീ ചെന്നില്ലെങ്കിലും സ്വർഗരാജ്യത്തിന് ചെന്നിരിക്കണം. അപ്പൊ സ്വർഗരാജ്യം സാധാരണക്കാരന് മനസ്സിലാകാൻ വേണ്ടി യേശു പറഞ്ഞു, സ്വർഗരാജ്യം എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പോയി. തന്റെ വയലിൽ വിതയ്ക്കാൻ പോകുന്ന വഴി കുറച്ച് വഴിയിറമ്പി വീണു, അത് പറവകൾ കൊത്തിക്കൊണ്ടുപോയി. കുറച്ച് പാറസ്ഥലത്ത് വീണു, പെട്ടെന്ന് കിളുത്തു വന്നു. വെയിലടിച്ചപ്പോ പെട്ടെന്ന് ഉണങ്ങിപ്പോയി. എന്നെ ഒരു കാര്യം ദൈവം പഠിപ്പിച്ച്, പെട്ടെന്ന് കിളുക്കുന്ന എല്ലാം പെട്ടെന്ന് പോലോ. ആത്മീയത്തിലാണെങ്കിലും അച്ഛാ പെട്ടെന്ന് വളർന്ന ഓർത്തോണം അവൻ പോക്ക. സ്തോത്രം. അതുകൊണ്ട് പെട്ടെന്ന് വളരല്ലേ, അതിന്റെ ക്രമത്തിൽ വളർന്നാ മതി. സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. 3-ാമത്തേത് മുള്ളിനിടയിൽ വീണു, മുള്ളിഞ്ഞെരുക്കുകയാൽ അവനെ വളരാൻ കഴിഞ്ഞില്ല. 4-ാമത്തേത് നല്ല നിലത്ത് വീണു, അത് 100, 60, 30 എന്ന ക്രമത്തിൽ വർധനവുണ്ടായി. പക്ഷെ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായാലും നിരുപ്പ് കണ്ടപ്പോൾ യേശുവിന് മനസ്സിലായി, നിങ്ങളുടെയല്ല കർത്താവ് പറഞ്ഞപ്പോ. പ്രൈസ്ലോ. അതുകൊണ്ട് മനസ്സിലായില്ലെങ്കിൽ പ്രസംഗം നിർത്താമെന്ന് യേശു വിചാരിച്ചത് കർത്താവ് അടുത്ത കാര്യത്തിലേക്ക് പ്രവേശിച്ചു. കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചു, എന്നേച്ച് പോയി സുഖമായിട്ട് ഉറങ്ങി. ഉറക്കത്തിൽ ശത്രു കള വിതച്ചു, രണ്ടും കിളുത്തു. ദാസന്മാരെ വയലിൽ നോക്കിയപ്പോൾ രണ്ടും കിളുത്തു വരുന്നു. അവര് പറഞ്ഞു, യജമാനെ നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചേ, പിന്നീ കള എങ്ങനെ കിളുത്തു? ശത്രു നമ്മൾ ഉറങ്ങിയപ്പോൾ വിതച്ചതാ. ഞങ്ങളൊരു കാര്യം ചെയ്യാം, യജമാനൻ അനുവദിക്കുന്നെങ്കിൽ പോയി ഈ കളയെല്ലാം പറിച്ചുകൂട്ടാം. യജമാനൻ പറഞ്ഞ, അബദ്ധം കാണിക്കല്ലേ, അളിയനും ഉപ്പാപ്പനും നാത്തൂനും കൊച്ചമ്മയൊക്കെയാ. സ്തോത്രം. പറിച്ച നല്ലതൂടെ പോക്ക. സ്തോത്രം. പ്രീസനോ. ബന്ധത്തിന്റെ പേരിലാണെങ്കിലും കമ്മിറ്റിയിലും കൈക്കാരനും കൗൺസിലും ഒക്കെ ഉള്ളതാ, ചാടിക്കേറി പറിക്കന് വളരട്ടെ. സ്തോത്രം. ആരും പറയുന്നില്ല. ഇന്ന് രാത്രി കർത്താവ് എല്ലാത്തിനെയും നോക്കിയിട്ട് പറഞ്ഞ, വളരട്ടെ. പ്രീസനോ. വളരട്ടെ. പക്ഷെ കൊയ്ത്തിന്റെ സമയമാകുമ്പോൾ എന്റെ യജമാനന്മാർ എന്റെ ദാസന്മാർക്ക് ഞാൻ കൽപ്പന കൊടുക്കും. നല്ലത് കളപ്പൊരിയിൽ ചേർക്ക്, ബാക്കിയെല്ലാം തീറ്റകത്തിട്. ഇന്ന് രാത്രി സ്വർഗം അത് ആവർത്തിച്ച് പറയുന്നു, ദൈവം ഒന്ന് വേർതിരിക്കാൻ പോകയാ. ഫലം കൊയ്യുന്ന സമയം വരുമ്പോൾ തന്റെ ദാസന്മാർക്ക് അവൻ കൽപ്പന കൊടുക്കും, നല്ലത് ചേർക്ക്, തീയത് തീക്കകത്തിന് എന്ന് പറഞ്ഞ് വേർതിരിക്കുന്ന ദിവസമുണ്ട്. പക്ഷെ അതെല്ലാവർക്കും മനസ്സിലായില്ല. യേശുവിന് മനസ്സിലായി. യേശു തുടരുകയാ. യേശു പറഞ്ഞു, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു സഹോദരി 3 പറ മാവിനകത്ത് രാത്രിയിൽ അല്പം ഈസ്റ്റ് വെച്ച് കൊടുത്തു, പുളിച്ച മാവ്. നേരം വെളുത്തപ്പോൾ ആ 3 പറ മാവ് 30 പറ മാവിന്റെ വലിപ്പത്തിൽ വലുതായി, ആയിരങ്ങൾക്ക് അത് പോഷിപ്പിക്കാൻ ഇടയായി തീർന്നു. അതാ സ്വർഗരാജ്യം. പക്ഷെ അതും എല്ലാവർക്കും മനസ്സിലായില്ല. കർത്താവ് വിടാൻ തയ്യാറായില്ല. കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തന്റെ വയലിൽ കടുകിട്ടു, കടുകിട്ടു. സ്തോത്രം. കാഴ്ചയ്ക്ക് വലിപ്പമില്ലാത്ത, കാഴ്ചയ്ക്ക് നിറമില്ലാത്ത, കണ്ടാൽ ആരും ആകർഷിക്കാത്തൊരു സാധനം. സ്തോത്രം. അടുക്കളയിലുണ്ട് വിവരം പുറത്തറിയാം. പ്രീസലോ വീട്ടിലുണ്ടെങ്കിൽ ഇതിന്റെ പൊട്ടലും ചീറ്റലും ഒക്കെ നമുക്കറിയാം. കടുക് പൊട്ടു പോയിക്കൊണ്ടിരിക്കുക, നമുക്ക് എല്ലാവർക്കും പിടി കിട്ടും. നമ്മുടെ അമ്മച്ചിമാർ പണ്ട് പറയാമായിരുന്നു, കടുക് തൂകല്ലേ, തൂകിയാൽ കടുക ചവിട്ടിയാൽ കടം കയറുക, നല്ല തന്നെ എല്ലാവരും കടമാണല്ലോ. ശ്രദ്ധിച്ചേ, കടുക ചവിട്ടിട്ടൊന്നുമല്ല, ഇത് താഴെ പോയാൽ പിടി കിട്ടത്തില്ല, അതുകൊണ്ടാണ്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പൊ ഈ കടുക് താഴെ കളയരുന്ന അമ്മച്ചിമാർ പറയുന്നത് പോയാ പിന്നെ പിടി കിട്ടത്തില്ല, അതുകൊണ്ടല്ലേ ഞങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത്, പോയാൽ പിടി കിട്ടത്തില്ല. സ്തോത്രം. അപ്പൊ മനുഷ്യൻ നോക്കുന്ന പുറമെയുള്ള നിറവും പൊക്കവും വലിപ്പവും ഒക്കെയാ, പക്ഷെ തമ്പുരാൻ നോക്കിയത്, യജമാനൻ നോക്കിയത് പുറത്തെ കളറല്ല, വലിപ്പമല്ല, അകത്തെ വിത്താ നോക്കിയതേ. അതാ സ്വർഗരാജ്യത്തിന്റെ പ്രത്യേകത. പുറമേ കണ്ടാൽ നിറമില്ലെങ്കിലും കാഴ്ചയ്ക്ക് ഗുണമില്ലെങ്കിലും വയലിലിട്ടാൽ കെളുത്തു വരുന്ന ആ വലിയ വിത്തിനെ യജമാനൻ കണ്ടിട്ട് നാട്ടുകാർ പറഞ്ഞ എത്രയോ മുഴുത്ത വിത്തുണ്ട്, അതെടുക്കാം. പക്ഷെ അതൊന്നും എടുക്കാതെ ചെറിയതിനെ കൊണ്ടുപോയി തന്റെ വയലിൽ നട്ടു. അത് കിളിർത്ത് വളർന്ന് വളർന്ന് സസ്യ വലിയ സസ്യമായി, ആകാശത്തിലെ പറവകൾ വന്ന് അതെ കൂടുവച്ച, അതാ സ്വർഗരാജ്യം. പക്ഷെ അതും എല്ലാവർക്കും പിടികിട്ടിയില്ല, അതുകൊണ്ട് കർത്താവ് നിർത്തിയില്ല. കർത്താവ് തുടർന്ന് കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ വയലിൽ ഇങ്ങനെ നാളുകളായിട്ട് പണിയുക, അവന് പണിത് പണിത് എന്നും വൈകിട്ട് അവന് പറഞ്ഞൊത്ത കൂലി കിട്ടും, പറഞ്ഞൊത്ത കൂലി കിട്ടും. ഒരു ദിവസം വൈകിട്ട് അവൻ പണി തീരാൻ തുടങ്ങുന്ന സമയമായപ്പോ തൂമ്പ എന്തെങ്കിലും ഒന്ന് ഉടക്കി, ഒരു വല്ലാത്ത മുഴക്കം, ഒരു ശബ്ദം. അങ്ങോട്ടിട്ട് തൂമ്പ ഇങ്ങോട്ട് വരുന്നില്ല. അവൻ വളരെ ബലം പിടിച്ച് നോക്കി, ആ ഭാഗം കുറെ കുഴിച്ചു, ശബ്ദം കൂടിക്കൂടി വരുന്നു. കുറച്ചുകൂടെ കുഴിച്ചു, മുഴക്കം കൂടുകയാ. കുറെ കൂടെ താത്തപ്പോൾ വിലപ്പെട്ടൊരു നിധി ആ വയലിരിക്കുന്നു. സ്തോത്രം. ചുറ്റും നോക്കി, മറ്റു കൂടെ പണിത് പണിയാർ വല്ലതും കണ്ടോ? മൂന്നാം മണി നേരത്തും ആറാം മണി നേരത്തും ഒമ്പതാം മണി നേരത്തും പതിനൊന്നാം മണി നേരത്തും വന്നമാർ വയലിനകത്തുണ്ട്. സ്തോത്രം. ഇവരെയൊക്കെ നോക്കി ആരെങ്കിലും കാണുന്നു, നോക്കിയിട്ട് ആരും കണ്ടില്ല, പെട്ടെന്ന് മണ്ണിട്ട് മൂടി. ഒരു ദൂത ഇടയ്ക്ക് പറഞ്ഞേക്കാം, നീ കണ്ട വെളിപ്പാട്, നീ കണ്ട വാക്തത്വം, നീ കണ്ട നിധി നിന്റെ സ്വന്തമാകുന്നവരെ വരെ നാട്ടുകാരോട് വിളിച്ചു പോയി നടക്കരുത്. ഹല്ലേലൂയ. നീ ഒന്നും മറച്ചിട്ടേക്കണം, നിന്റേതാകുന്നതുവരെ. സ്തോത്രം പറഞ്ഞേര്, ഞാൻ ആ ഭാഗം വിടുകയാ. സ്തോത്രം. ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ, സ്വർഗം നിന്നെ ഒന്ന് കാണിച്ചെങ്കിൽ, ആ വെളിപ്പാട് പറഞ്ഞത് ആ പാപൻ ജോസഫ് ആരാഗ്രഹിപ്പാൻ കാരണം. രാവിലെ എണീച്ച് പുള്ളിക്കാരൻ വിചാരിച്ച്, എന്നെ കൂട്ടായിരിക്കും എല്ലാവരും വിചാരിച്ച്. പുള്ളി രാവിലെ എണീച്ച് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ രാത്രി ഒരു ദർശനം കണ്ടു, ഹല്ലേലൂയ, 11 കത്തുകളും കൂടെ എന്നെ എന്ത് ചെയ്യുന്നു. അവർ വിചാരിച്ച് നിന്നെ ഇന്ന് കുഴി തട്ടും. സ്തോത്രം. പിറ്റോസ് രാവിലെ ചച്ച, ഇന്ന് രാവിലെ കുറച്ചുകൂടെ ആഴമായ ദർശനമാണ് കണ്ടത്. വാസ്തവത്തിൽ എന്തോ വെളിപ്പാടായിരുന്നു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രവും കൂടെ എന്നെ നമസ്കരിക്കുന്നു. തീർന്ന് അന്നുകൊണ്ട് പരിപാടി തീർന്നു. പ്രൈസലോ. അപ്പൊ കാണുന്ന വെളിപ്പാടെല്ലാം കൂടെ എല്ലായിടത്തും വിളിച്ചു പറഞ്ഞേക്കല്ലേ, നീ അത് വെച്ച് പ്രാർത്ഥിക്കാമേ 13 കാരാഗ്രതി കിടക്കാതെ രക്ഷപ്പെടാം. അല്ലെങ്കിൽ നിന്നെ അവരൊതുക്കും. ജോസഫിനെ ഒതുക്കിയവരല്ലേ ഇവിടെ കിടക്കുന്നത്? ജ്യേഷ്ഠന്മാരെ വളരെ സൂക്ഷിച്ചോണം. ഒരു സ്തോത്രം പറഞ്ഞേര്. ഹല്ലേലൂയ. അപ്പൊ ജ്യേഷ്ഠന്മാരുടെ കേക്ക് വെളിപ്പാടുള്ളവർ എന്ത് പറയാൻ പാടില്ല? വെളിപ്പാട് പറയാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ മനുഷ്യൻ ഇത് കണ്ടു, കണ്ടുമെച്ച് മറച്ചിട്ടു. നേരെ തന്റെ യജമാനെ, യജമാനെ ചെന്നട, അതിലൊരു കാര്യം പറയാൻ വന്ന, കൂലിക്കാണത് എന്നെ പറഞ്ഞൊത്ത കൂലി, ഒരു പണം മേടിച്ചു. അതിനല്ലെന്നേ ഞാൻ വന്നത്, വയൽ കൊടുക്കുന്നു എന്നറിയാൻ വന്ന. ഇന്നലത്തെ പൈസയ്ക്ക് ഇന്നലെ മണ്ണെണ്ണയും റേഷനും മേടിച്ചേ. ഇന്ന് പൈസ കിട്ടിയാലേ പുള്ളിക്ക് വീട്ടിൽ അരി മേടിക്കാനൊക്കത്തുള്ളൂ. ആ പുള്ളിക്കാരൻ വന്ന് കൂലിയല്ല ചോദിച്ച, വയൽ കൊടുക്കുന്നു എന്നാ. സ്തോത്രം. തല്ല ഇവന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. നിധി കണ്ടവൻ നമ്മുടെ കൂട്ടാൻ ജയിക്കുന്നേ. സ്തോത്രം. നിധി കണ്ടവന്റെ മുഖത്ത് നോക്കിയാൽ ഞാൻ ഭയങ്കര സന്തോഷമല്ലേ. അവനെ കൊണ്ട് ആരും ഉറക്കം പറയുന്നൊന്നും പറയണ്ട, അവൻ ഉറക്കം പറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മളിവിടെ കിടന്ന് കണ്ട തീരി പറയുകയല്ലയോ, ഒന്നുകൂടെ ഉറക്കം പറഞ്ഞാട്ട്, സ്വർഗത്തിലെ ആ നാദം ആവർത്തിച്ചാട്ട്, ആ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ പറ എന്നെല്ലാം പറഞ്ഞൊരാൾ പറയിപ്പിക്കണ്ടേ? പക്ഷെ നിധി കണ്ടവനെ ആരും പറയിപ്പിക്കണ്ട. അവന്റെ അകത്ത് ഭയങ്കര സന്തോഷമല്ലേ. അവൻ നിധി കണ്ടേച്ചിരിക്കുകയല്ലയോ, അവനെ ആരും ആരാധിപ്പിക്കണ്ട, അവൻ ആരാധിച്ചോണ്ടായിരിക്കുന്നേ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അപ്പൊ ഈ നിധി കണ്ടവൻ വന്ന് പറഞ്ഞു, യജമാനെ വയല് കൊടുക്കുന്നു. യജമാനൻ ചോദിച്ചാണ്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമായിട്ട് കാരണം? ഒന്നുമില്ല യജമാനെ, ഞാൻ കൊടുക്കുന്നു. ഞാൻ ചോദിച്ചാ, കൊടുക്കുന്നെങ്കിൽ എനിക്ക് മേടിക്കാനാ, മേടിക്കാനാ. നിന്റെ ഈ പൈസ ഉണ്ടോ? പിന്നെ അതെ, എന്തോ വില വേണം, അത് നിനക്കുള്ളത് വിറ്റേച്ചു വാ, തന്നേക്കാം. ഇവർ ഭയങ്കര സംഭവം, ഇവർ വിൽക്കാൻ കാര്യമായിട്ടല്ല. ഗുഡ് ന്യൂസുകാരും എല്ലാം കൂടെ ചേർന്ന് വെച്ചു കൊടുത്തേക്കുന്ന 5 സ്ഥലം ഒരു കൊച്ചു പേരേ ഉള്ളൂ. പ്രൈസലോ. അത് തന്നെ ആ പുള്ളിക്കാർക്ക് എത്രയോ നാൾ ഉപദേശിച്ച് പ്രാർത്ഥിച്ച, ഈ പുള്ളി പണിത് അന്നത്തെ ചെലവിനേ ഉള്ളൂ. പിന്നെ ഈ പുള്ളിക്കാരി ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ച ഈ അഞ്ചു സെന്റ് തല കൊച്ചു പേരെയും കിട്ടിയേക്കുന്നത്. പ്രിസിലോ യജമാനൻ പറഞ്ഞു, എന്റെ നിധി ഇരിക്കുന്ന വരുതരാം, നിനക്കുള്ളത് വിറ്റേച്ച് വന്നാൽ മതി. ഇവൻ വീട്ടിൽ നിന്ന് പോയത് സാധാരണ ഒരു രൂപ ഒരു പണവും മേടിച്ചുകൊണ്ട് ആ കണക്ക് കൂട്ടിക്കൊണ്ട് മണ്ണെണ്ണയ്ക്ക് 13 രൂപ, ആ വെളിച്ചെണ്ണയ്ക്ക് 3 രൂപ, തേങ്ങയ്ക്ക് ഇതൊന്നും കൂട്ടിക്കൊണ്ടല്ല ഇവൻ പോന്നെ വയൽ കണ്ടുകൊണ്ടുപോലെ, നിധി കണ്ടുപോലെ ഇവൻ തുള്ളി ചാടി അവനോട് ചെല്ലുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആ വരുന്നവന്റെ മുഖം കണ്ടപ്പോളെ ഭാര്യയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായ വിടുതലുണ്ട്. അതിന്റെ വീട്ടിൽ വന്ന ചെടി എന്നെ മനുഷ്യനെ ഇത്ര സന്തോഷം. ഭാര്യ പറ, എടി അത് പറയാ, നീ ശാന്തമായി അല്ല പറ മനുഷ്യ. എടി അത് നമ്മുടെ പെരയും വീട് ഞാൻ വിൽക്കാൻ പോവാ. സ്തോത്രം. അത് പറഞ്ഞു, എന്തിനെ? എത്ര നാൾ ഉപസിച്ച് പ്രാർത്ഥിച്ചാ ഈ കൊച്ചൊരു പെരയും വീടും കിടപ്പാടം ഉണ്ടായേ, വാടക പെര കിടന്ന് മടുത്ത് എനിക്കല്ലേ അറിയത്തുള്ളൂ. നിങ്ങൾ എന്തായി പറയുന്നേ? വിറ്റേച്ച് എവിടെ പാനാ? എടി അത് വിറ്റേച്ചേ യജമാന്റെ വയൽ മേടിക്കാനാ. പുള്ളിക്കാരത്തി പറഞ്ഞു, ഒന്ന് കുളിക്ക്. കുളിച്ചേച്ച് എന്തൊരു ഉള്ളത് കഴിച്ചു, ഒന്ന് ഉറങ്ങ്, ഇതങ്ങ് മാറും. ഹലോ, പ്രൈസലോ. യഥാർത്ഥ നിധി കണ്ടിട്ട് വരുന്നവനെ കണ്ട ഭാര്യയ്ക്ക് പോലും തോന്നും എന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്ന്. അതാ അതിന്റെ ലക്ഷണം. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസലോ. അല്ലാത്തവന്റെ ഇരിപ്പ് കണ്ടാ അറിയാം, ഇവൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല, ആകെ സങ്കീർത്തന ഭാഷയുമേ കേട്ടുള്ളൂ. പക്ഷെ നിധി കണ്ടവന്റെ ഇരിപ്പ് എന്ന് പറഞ്ഞ അവന് ഭയങ്കര സന്തോഷമല്ലേ? ഭാര്യ ചോദിച്ചാ കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്, തുടർമാനം ഈ ദിവസങ്ങളിലെ പണിയും ഉറക്കിളച്ചുള്ള കിടപ്പും ഒക്കെ ഓർത്തെനിക്കറി എന്തേലും കുഴപ്പമുണ്ടാവും, ഒന്ന് ഉറങ്ങ് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഡീ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ആരോടും പറയാതിരിക്കാൻ മേൽ ആ രഹസ്യം നിന്നോട് പറയാം. പ്രൈസലോ. ഞാനത് മറച്ചിട്ടേക്കോ, ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ നീ സമ്മതിക്കാൻ വേണ്ടി നിന്നോട് പറയാം. പക്ഷെ നീ ആരോടും പറയല്ലേ, അന്നാ പറഞ്ഞു തൊലക്കേ. ഈ മനുഷ്യൻ പറഞ്ഞടി, ഞാൻ പണിയുന്ന വയല് ഇന്നാ ഞാനത് കണ്ടത്, ഇന്നാ കണ്ടത്. സ്തോത്രം. കൃപയാൽ ഞാൻ പണിയുന്നിടത്തൊരു മുഴക്കം, ഞാൻ അല്പം ആഴത്തിലേക്ക് ഇറങ്ങി, മുഴക്കം കൂടുന്നു, കുറെ കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി, ഞാൻ അങ്ങ് ആഴങ്ങളിലേക്ക് ചെന്നപ്പോ നമ്മൾ പണിത വയലിനകത്തൊരു നിധി ഇരിക്കുന്നു, നിധി ഇരിക്കുന്നു. അല്ലെ, അതിന്റെ അതിന്റെ സൗന്ദര്യം നിന്നോട് എങ്ങനെ ഞാൻ പറയുന്നേ? അത് ആയിരങ്ങളിൽ സുന്ദരമാ, അത് 10,000-ൽ സൗന്ദര്യമുള്ളതാ. അല്ലെ, അതിനൊപ്പം വർണ്ണിക്കാൻ മറ്റൊരു നിധിയില്ല, ഇതുപോലൊരു നിധി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എത്രയോ ശ്രേഷ്ഠമെന്നറിയാമോ? അതിന്റെ സൗന്ദര്യം വർണ്ണിപ്പാൻ ഓ ഇന്ന് രാത്രി നീതി കണ്ടവൻ അടങ്ങിയിരിക്കത്തില്ല. നീതി കണ്ടവൻ തുള്ളി ചാടി ദൈവത്തെ ആരാധിക്കും. ഓ ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ കണ്ട നിധിയുടെ വർണ്ണന കേട്ടപ്പോൾ അവക്ക് തോന്നി ഉള്ളത് പോയാലും വേണ്ടി വരും, അത് മേടിക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ വർണ്ണന കേട്ടാൽ ഇറങ്ങിപ്പോയല്ലോ എന്ന് തോന്നിപ്പോവും. സ്തോത്രം. ആ അമ്മമ്മേ എന്നോ എങ്ങനെ ഉണ്ട്, എന്നാ വരാഞ്ഞേ? ഓ വന്നില്ലെന്നേ ഉള്ളൂ. എന്തോ വരാനാ, എങ്ങനെയുണ്ട്, സന്തോഷമായി? എന്നോ സന്തോഷമാ. പ്രീസലോ, ചെറുടെ മലിച്ച വർത്താനം കേട്ടിട്ടുണ്ട്. കർത്താവ് നന്മയെല്ലാം തന്നാലും ഒരു നല്ല വാക്ക് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കത്തില്ല. പ്രീസലോ. പക്ഷെ ഈ മനുഷ്യന്റെ വർത്താനം കേട്ടപ്പോ ഭാര്യയുടെ മനസ്സ് മാറി, ഭാര്യയുടെ മനസ്സ് മാറി. അവര് പറഞ്ഞ മനുഷ്യ നിധി ഇരിക്കുന്ന വയൽ ഇത്രയും സൗന്ദര്യ നിധിയാണോ, വിറ്റോ. പിന്നൊരു കാര്യം, ഈ നിധിയുള്ള വയല് നമ്മുടെ ഈ പൊട്ടക്കാലായും പെരയും വിറ്റ കിട്ടുമോ? നിങ്ങൾ എന്തേ പറയുന്നേ? പ്രൈസലോൺ. ഇതും വിറ്റ് അത് കിട്ടുമെന്ന് പറഞ്ഞു പോയിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഇതും പോയി അതും പോയി, നമ്മൾ വയ്യാതാരമാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ നിങ്ങളോട് പറഞ്ഞാണോ തരാമെന്ന്? എടി, നീ എന്റെ യജമാനെ കണ്ടിട്ടുണ്ടോ? എന്റെ യജമാനിന്റെ പേര് നിനക്കറിയാമോ? വാക്തത്വങ്ങളിൽ വിശ്വസനെന്ന. ഞാൻ എന്റെ ചെറുപ്രായം മുതൽ ഈ യജമാന്റെ വയലിൽ പണിയുവാ. എന്നോട് ഇന്ന് വരെ ഒരു വാക്ക് മാറി പറഞ്ഞിട്ടില്ല. എന്നോട് രാവിലെ പറഞ്ഞ വാക്ക് വൈകിട്ട് പാലിച്ചിരിക്കും. ഇതുപോലൊരു വിശ്വസ്തനായ യജമാനനെ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അനുഭവിക്കുന്നവർ ആരാധിച്ചോണം ഇന്ന് രാത്രി. നിന്നോട് വാക്ക് പറഞ്ഞു മാറാത്തൊരു വിശ്വസ്തനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു അല്ലാതെ മറ്റൊരുത്തരല്ല. ഓ രമന ധൂരകൾ കരാമന രമ ശബ്ദരാജന എടി, എന്റെ യജമാനൻ പറഞ്ഞാ പറഞ്ഞതാ. എന്റെ യജമാൻ രണ്ട് സ്വഭാവം, ഊവ് എന്ന് പറഞ്ഞാൽ ഊവ്, ഇല്ല എന്ന് പറഞ്ഞാൽ. എന്റെ യജമാൻ എന്നോടാ പറഞ്ഞേടാ, നിനക്കുള്ളത് വിറ്റേച്ചു വാ, എന്റെ വയല് തരാമെന്ന് എന്നോടാ പറഞ്ഞേ. പ്രൈസലോ. ഇന്നുവരെ വാക്കുമാറാത്ത എന്റെ യജമാനൻ ഇതിനകത്ത് വാക്കുമാറത്തില്ല. അത് കേട്ടപ്പോ ഇവർക്ക് സന്തോഷമായി. വാക്കുമാറ തെരമാന അന്ന വിറ്റു മനുഷ്യ, കിട്ടിയവനയ്ക്ക് വസ്തു വിറ്റു, സ്തോത്രം പെരേം വിറ്റു. രാവിലെ പൈസ കൊണ്ട് യജമാനെ മിന്നെ കൊണ്ട കാക്ക വെച്ച് യജമാനെ, ദേ പൈസ, ഞാൻ വസ്തുവും പെരേം വിറ്റു. എന്നെ കൊണ്ടറാ ഇത്രയുണ്ട്. എന്തൊക്കെ വിറ്റു? വസ്തുവും പെരേം വിറ്റു. നിനക്ക് ഇനി എന്തെങ്കിലും വിൽക്കാനുണ്ടോ? അങ്ങനെ കാര്യമായിട്ടൊന്നും വിൽക്കാനില്ല. എന്നാലും അന്നാലും എന്ന് പറഞ്ഞാൽ പിന്നെ കിടക്കുന്ന ഒരു കട്ടിലുണ്ട്, പിള്ളേർ കിടക്കുന്ന ഒരു കട്ടിൽ വേറെയുണ്ട്. പിന്നെ അവള് മൂത്ത കൊച്ചിനെ പ്രസവിച്ചു വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു അലമാരി, ഒരു ആടിനെയും കൂടെ കൊണ്ടുവന്നു. അത് പ്രസവിച്ച ആറ് കുട്ടികളുമുണ്ട്, ഇപ്പോൾ ഒരാടുമുണ്ട്. രണ്ടാമത്തെ കൊച്ചിനെ പെട്ടിണ്ടിച്ചു വന്നപ്പോൾ ഒരു പശുവിനെയും കൊണ്ടുവന്നു, ഒരു കട്ടിലും കൊണ്ടുവന്നു, ഒരു ഫ്രിഡ്ജും കിട്ടിയായിരുന്നു. പ്രൈസ് ലോർഡ്. പിന്നെ രാവിലെ പറമ്പിൽ പണിയാൻ വരാൻ വേണ്ടി അലാറം അടിച്ച് കേൾക്കാൻ ഒരു ക്ലോക്കുണ്ട്, ഒരു ടൈം പീസ് ഉണ്ട്. സ്തോത്രം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഒരു 10-40 ഐറ്റം ഉണ്ട്. സ്തോത്രം. യജമാനൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലായിരുന്നു. വസ്തുവും വരെ വിറ്റേച്ച് വന്നാൽ എൻ്റെ വയൽ തരാമെന്നല്ലേ പറഞ്ഞേ? നിനക്കുള്ളത് വിറ്റേച്ച് വരാനാ പറഞ്ഞ്. നമുക്കും പറ്റിയത് മാല ഉരുക, കമ്മൽ ഉരുക, വെള്ളസാരി ഉറ്റുക, ക്ലീൻ ഷേവ് ചെയ്യുക, വെള്ളച്ചട്ട ധരിക്കുക, വന്നാൽ കിട്ടുമെന്ന് നമ്മുടെയൊക്കെ ധാരണേ. ഹലോ. പാവപ്പെട്ട ബന്ധുക്കോസുകാരായ നമ്മൾ ധരിച്ചത് ഏതാണ്ട് വിട്ടേച്ച് വന്ന സ്വർഗരാജ്യം കിട്ടുമെന്ന യേശു പറഞ്ഞു. കുഞ്ഞെ, ഏതാണ്ട് വിട്ടാൽ കിട്ടുന്നല്ല സ്വർഗരാജ്യം, നിനക്കുള്ളതെല്ലാം വിടണം. കാരണം മനുഷ്യ ദൈവത്തെ ആരാധിക്കണം. ഇന്ന് രാത്രി സ്വർഗരാജ്യം കിട്ടണമെങ്കിൽ നിനക്കെന്ന് പറയുന്നതെല്ലാം വിടാൻ തയ്യാറായെങ്കിലേ എന്റെ കുഞ്ഞെ സ്വർഗരാജ്യം കിട്ടത്തുള്ളൂ. സന്തോഷമുള്ളവർ ചേർന്ന് കരമുയർത്തി നല്ലൊരു സ്തോത്രം പറഞ്ഞേ. അപ്പളാ ഇവര് കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടുന്നത്. ആ വസ്തുവും വരെ വിറ്റാ പോലെ എനിക്കുള്ളത് വിൽക്കണം. ഇവൻ പോയി ഭാര്യയോട് പറഞ്ഞിട്ട്, നമ്മൾ വിചാരിച്ച പോലല്ല, എനിക്ക് ആദ്യം കേട്ടപ്പോ അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിലും ഇപ്പള കാര്യം പിടിയിട്ട് നമുക്ക് ഉള്ളതെല്ലാം വിൽക്കാനാ പറയുന്നത്. എന്താ പറഞ്ഞ മനുഷ്യ, നമ്മൾ കണ്ട നിധി വാസ്തവം നിങ്ങൾ കണ്ടതാണോ? ഇടി എന്റെ കണ്ണുകൊണ്ട്, എന്റെ കണ്ണ് നിനക്ക് വിശ്വസിക്കാമെന്ന് ഞാൻ കണ്ടതാ. സ്തോത്രം. ഉറപ്പായിട്ട് കണ്ടതാണേ, പിന്നെ കണ്ടതാണേ. ഇത് ദർശനം വെളിപ്പെടുന്നത് നേരിട്ട് കണ്ടതല്ലേ. സ്തോത്രം. എന്നാ പിന്നെ വിക്കു മനുഷ്യ, ഒരു കന്നാലിയോ നാലാട്ടുംകുട്ടിയോ ഒരു ഫ്രിഡ്ജോ രണ്ട് കടലിൽ പോകുന്ന വിഷയം, നിധിയുള്ള വയൽ കിട്ടത്തില്ലേ? വിക്കേ. ലാഭമായതെല്ലാം ഛേദമെന്നാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവർ എല്ലാം വിറ്റു, കൊണ്ട് യജമാന്റെ കൈ കൊടുത്തു. യജമാനെ, ദേ ആടിനെയും വിറ്റു, പശുവിനെയും വിറ്റു, കട്ടിലും വിറ്റു, ഫ്രിഡ്ജും വിറ്റു, എല്ലാം വിറ്റു. ദേ പൈസ, ഇന്ന് എനിക്ക് വയൽ വേണം. ഒരു ഭയങ്കര ആവേശമാ. സ്തോത്രം. നിധി കണ്ടവൻ അടങ്ങിയിരിക്കുമോ? അവനോട് നാളെ വണ്ടിയുണ്ട്, ആ കയറി വരണേ, ഉച്ചയ്ക്ക് ഊണുണ്ട്, ഇതൊന്നും അവനോട് പറയണ്ട. അവൻ നിധി കണ്ടേച്ചിരിക്കുകയല്ലേ. നിധി കണ്ടവൻ ഇതൊന്നും വേണ്ടെന്നേ. അവൻ നിധി കണ്ടവൻ ഇനി വരികയല്ലേ. ഞാൻ ദൈവത്തെ സ്തുതിക്കുക, അവന് വണ്ടി ഇല്ലേലെന്നാ, ചോറില്ലേലെന്നാ, അതൊന്നും അവന് വിഷയമല്ല. അവൻ നിധി കണ്ടേച്ചിരിക്കുകയല്ലയോ. അവന് വില്ലുവേദന ഇത് പ്രാപിക്കാനുള്ള ആഗ്രഹമല്ലേ. അവൻ ചെന്ന് എല്ലാം കൊടുത്തപ്പോ യജമാനൻ, ജനി നിനക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇനി എനിക്കൊന്നുമില്ല. എന്നാലും ഇനി യജമാനെ വിശ്വസിച്ചാലും ഇല്ലും, എനിക്ക് എൻ്റെ ഭാര്യയും എൻ്റെ മൂത്ത മോൻ മാധുക്കുട്ടിയും എൻ്റെ രണ്ടാമത്തെ മോള് മറിയാമ്മയും എൻ്റെ ഇളയ മോൻ സാങ്കുട്ടി. എടാ, ഞാൻ പറഞ്ഞ് നിനക്ക് മനസ്സിലായില്ലേ? നിൻ്റേതെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിൽക്കണം. ഇവൻ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ മോന്, എൻ്റെ മോളെന്ന് പറയുമ്പോൾ മൂന്നാല് എൻ്റെ വന്നു. ഹലോ. പ്രശ്നോ? ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ല, പുള്ളി ആകെ ധർമ്മസങ്കടത്തിലായി. ആടിനെയും പശുവിനെയും ഫ്രിഡ്ജുമൊക്കെ വിൽക്കാം, പക്ഷെ എൻ്റെ എന്ന് പറഞ്ഞ ഇതൊക്കെ എങ്ങനെ വിൽക്കുന്നേ? അപ്പം കണ്ണു തെളിഞ്ഞപ്പോൾ യജമാനൻ പറഞ്ഞവനെ, എൻ്റെ നിധി ഇരിക്കുന്ന വയലിനേക്കാൾ അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മക്കളെയോ അധികം സ്നേഹിക്കുന്നവന് ഇത് കിട്ടത്തില്ല. സ്തോത്രം. ആരും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവൻ ചോദിച്ചു, യജമാനെ എൻ്റെ ഭാര്യ എൻ്റെ പിള്ളേരും പോയാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളേ? എടാ, എൻ്റെ സ്വഭാവം നിനക്കറിയത്തില്ലേ? നിന്റേതെല്ലാം എന്റേതായാൽ എന്റേതെല്ലാം നിന്റേതാ. എന്റെ നിധി ഇരിക്കുന്ന വയല് മാത്രമല്ല, ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, നിന്റേതെല്ലാം എന്റേതായി നീ തന്നാൽ നിനക്ക് ഞാൻ ഗ്യാരണ്ടി തരുകയാ, എന്റേതെല്ലാം നിന്റേതായി മാറുകയാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കട്ടെ. കൂടെ പിറപ്പേ നിനക്ക് സ്വന്തമെന്ന് കരുതുന്ന വിലപ്പെട്ടതിനെ ഈ നിധിക്ക് വേണ്ടി വിൽക്കാൻ തയ്യാറായാൽ സ്വർഗം നിനക്ക് അളവറ്റ അനുഗ്രഹങ്ങളെ തരുവാൻ പോകയാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇത് എല്ലാവർക്കും മനസ്സിലായില്ലെന്ന് കർത്താവിന് മനസ്സിലായപ്പോൾ കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു മുത്തു വ്യാപാരി ഡയമണ്ട് വിൽക്കുന്ന ഒരു മനുഷ്യൻ മുത്തന്വേഷിച്ചു പോയി. അവനെ കേരളത്തിലെ 14 ജില്ലയിലും ഓരോ ജുവലറി ഉണ്ട് ഡയമണ്ട്സ് വിൽക്കുന്നത്. പിന്നെ കുവൈറ്റിലും ബഹ്റിനിലും ദോഹയിലും മസ്കറ്റിലും എല്ലാം അവൻ ഓരോ ജുവലറി ഉണ്ട്. ഈ ജുവലറി വെക്കാനുള്ള നല്ല ഡയമണ്ട്സ് നോക്കി ഇവനിങ്ങനെ പോവാ. അവൻ ഓസ്ട്രേലിയ പോയി, കാനഡ പോയി, യു കെ പോയി, സ്വിറ്റ്സർലൻഡിൽ പോയി, അയർലൻഡിൽ പോയി, ഇങ്ങനെ പോയി. ഈ മുത്തു തപ്പിത്തപ്പി നടന്ന ഉള്ളത്തിൽ നിന്ന് മുത്തു കിട്ടി. വില ചോദിച്ചപ്പോൾ കേരളത്തിലെ 14 ജില്ലയിലുള്ള ഓരോ ജൂവലറി മൊത്തം വിൽക്കണം. സ്തോത്രം ആരും പറഞ്ഞില്ല. ഞാനും ആദ്യ അരിച്ചു മാവിനകത്ത് 3 പറ മാവിനകത്ത് ഈസ്റ്റ് വെച്ചാൽ കിട്ടുന്ന സ്വർഗരാജ്യങ്ങൾ എന്ത് എളുപ്പമായിരുന്നു. പ്രൈസിലോ? പക്ഷെ ഈ ഡയമണ്ട് മൊത്തമുള്ള ജൂവലറി എല്ലാം വിറ്റാലും ഇത് മേടിക്കാനൊക്കെ തോന്നുന്ന കാര്യത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് തുടങ്ങിയത് ലളിതമായിട്ടായിരുന്നു. വിഷയം സ്വർഗരാജ്യം എന്ന വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ സാധാരണക്കാരന് മാത്രമല്ല ഏത് വ്യക്തിക്കും വാങ്ങാം, പക്ഷെ വില കൊടുക്കാൻ തയ്യാറാകണം. ഇന്ന് രാത്രി വില കൊടുത്ത് വാങ്ങുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവൻ ഹല്ലേലൂയ ഈ മുത്തിവൻ കണ്ട ആ മുത്തിന്റെ തിളക്കം, ആ മുത്തിന്റെ സൗന്ദര്യം, ആ മുത്തിന്റെ ശോഭ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ച് കേരളത്തിലെ 14 ജില്ലയിലെ ജൂവലറി പൂട്ടിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മസ്കറ്റ്, കുവൈറ്റ്, ബഹ്റിനെ എല്ലാം ജൂവലറി പൂട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് ഈ മുത്ത് മേടിക്കണം. അവൻ അവന്റെ എല്ലാം വിറ്റേച്ച് വന്ന് ഈ മുത്ത് മേടിച്ച് അതാ സ്വർഗരാജ്യം. ഇന്ന് രാത്രി കൂടപ്പിറപ്പ് നഷ്ടമൊന്നും വന്നിട്ടില്ല കേട്ടോ. അല്ലേലൂയ, നിനക്കല്പം കമ്മലോ മാലയോ അല്ലെ മീശിയോ പോയതല്ല കുഞ്ഞെ വിഷയം. ഇന്ന് രാത്രി നീ പ്രാപിച്ച നിധി എന്താണെന്നറിയാമോ? നീ പ്രാപിച്ച സ്വർഗരാജ്യം എന്നറിയാമോ? ലോകത്തിൽ മറ്റാർക്കും ലഭിക്കാത്ത തേജസ്സേ തന്നിരിക്കുകയാ. മനസ്സിലായവർ കർത്താവിനെ നന്നായിട്ട് ആരാധിക്കട്ടെ. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. ഇതുകൊണ്ടും എല്ലാവർക്കും കാര്യം പിടികിട്ടിയില്ല എന്ന് കർത്താവിന് മനസ്സിലായപ്പോ കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വലിയ വലയം കൊണ്ട് കടലിൽ പോയി, വലവീശി, വല നിറയെ മത്സ്യങ്ങൾ കയറി, ഇവൻ കരയ്ക്കിരുന്ന് വലിച്ചു കയറ്റി, വലിച്ചു കയറ്റി, വലിച്ചു കയറ്റിയിട്ട് നല്ലത് നല്ലത് തൻ്റെ പാത്രത്തിൽ ഇട്ടു, അഴുക്കെല്ലാം തിരിച്ച് കടലിൽ തള്ളി. സ്തോത്രം, ഈ ദിവസങ്ങളെ തിരിയാൻ പോവാ. ഇന്ന് രാത്രി ഒരു പക്ഷെ ആശീർവാദം പറയും മുമ്പേ ഒരു തിരിച്ചിലുണ്ടായാൽ നീ തിരിച്ച് കടലിൽ പോകുമോ അതോ പാത്രത്തിൽ കയറുമോ എന്ന് ഇന്ന് രാത്രി എല്ലാവരും ശോധന കഴിച്ചോണം. ഹല്ലേലൂയ, ഇന്ന് രാത്രി പാസ്റ്റർ അങ്ങനെ ഒരു തിരിവുണ്ടായാൽ ഞാൻ നിത്യതയെ കാണും എന്ന് ഉറപ്പുള്ളവരൊക്കെ നന്നായി കരമുയർത്തി നല്ലൊരു സ്തോത്രം പറയട്ടെ. ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരും കൈപൊക്കിയപ്പോ എനിക്ക് സന്തോഷമായി. ഒരു വാക്യം വായിക്കണം, എല്ലാ വാക്യവും വായിക്കാൻ സമയമില്ലല്ലോ. തീമത്യോസ് 2:3 ഒന്ന് മുതൽ ഒന്ന് വായിച്ച് വേഗം വെട്ടി, നമുക്ക് സമയമില്ലെങ്കിലും 2 വാക്യം വായിക്കണമല്ലോ. മനോജ് പാസ് വേഗത്തിൽ ഒന്ന് വായിച്ച് സഹായിച്ച്. 2 തീമത്യോസ് 3 അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക.
അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും.
ഇറങ്ങിയപ്പോ എല്ലാരും ദൈവസ്നേഹികളായിരുന്നു, ഇപ്പോഴത്തെ കാര്യമാണ് മനുഷ്യർ സ്വസ്നേഹികളും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. കർത്താവ് എന്നെ രക്ഷിക്കണം, എന്റെ ഭാര്യ രക്ഷിക്കണം, എന്റെ പിള്ളേരെ രക്ഷിക്കണം, ഞങ്ങളുടെ പാർട്ടിയെ രക്ഷിക്കണം, ഞങ്ങളുടെ സഭയെ രക്ഷിക്കണം, ഞങ്ങളുടെ സഭയെ രക്ഷിക്കണം, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിനെ ശ്രദ്ധിക്കണം. നമ്മൾ പറയുമ്പോൾ എല്ലാവരും ഇന്നർ സർക്കിൾ അല്ലേ, എല്ലാം ഞാനും എന്റെ ഭാര്യയും എന്റെ ഡിസ്ട്രിക്റ്റും എന്റെ സഭയൊക്കെ അല്ലേ. സ്തോത്രം, മനുഷ്യരാരായി പോയി? സ്വസ്നേഹികളായി പോയി. മനുഷ്യ സ്വസ്നേഹികളും
ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും
ദൂഷകന്മാരും
അമ്മയപ്പന്മാരെ
അനുസരിക്കാത്തവരും
നന്ദി കെട്ടവരും
അശുദ്ധരും
വാത്സല്യമില്ലാത്തവരും
അജിതേന്ദ്രിയന്മാരും
ഉഗ്രന്മാരും
സൽഗുണദോഷികളും
ദ്രോഹികളും
ദാസ്യക്കാരും
നിഗളികളുമായി
ദൈവപ്രിയമില്ലാതെ
രോഗപ്രിയരായി
ഭക്തിയുടെ വേഷം ധരിച്ച്
അതിന്റെ ശക്തി ധരിക്കുന്നവരുമായി.
ഈ പറഞ്ഞ പട്ടികയിലൊന്നും ഞാനില്ല പാസ്റ്ററേ എന്നുള്ളവരൊരു സ്തോത്രം പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ലേ സ്തോത്രം ആരും പറയത്തില്ല. നിങ്ങളെ പോലെ മൂക്കി ശ്വാസമുള്ള പി സി ചെറിയാന്റെ മുമ്പിൽ കൈപോക്കാൻ പേടിയാണെങ്കിൽ ദഹിപ്പിക്കുന്ന അഗ്നിയായ യേശുവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. ഇന്നത്തെ ഭയത്തോടെ കർത്താവിനെ സേവിക്കണം. ഹല്ലേലൂയ, മനസ്സിലാകുന്നുണ്ടോ? അല്ലേ, അടുത്ത നിമിഷം അറ്റായിക്ക് വന്ന തട്ടിപ്പോകുന്ന പി സി ചെറിയാന്റെ മുമ്പിൽ നിങ്ങൾക്ക് കൈപൊക്കാൻ ഒരു മടി വന്നുകൊണ്ടാണ് നിങ്ങൾ എഴുന്നേറ്റ് കൈപൊഴുകി സ്തോത്രം പറയാഞ്ഞത്. ഞാൻ നിങ്ങളെ എന്നോ ചെയ്യാനാ? ഒന്നും ചെയ്യത്തില്ല എന്ന ഇന്നത്തെ ഒരു കാര്യം ഓർപ്പിക്കണേ. അല്ലേ, സകലവും അവന്റെ കണ്ണിന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുമ്പോൾ ഇന്ന് രാത്രി കൂടപ്പറപ്പ് സ്വർഗര രാജ്യം നിനക്ക് വേണമെങ്കിൽ ജീവിതത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇന്ന് അത് പാലിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. പ്രാഗൽഭ്യത്തോടെ ഏത് ജനക്കൂട്ടത്തിലും കൈ ഉയർത്താൻ കഴിയുന്ന വിശുദ്ധി ഇന്ന് രാത്രി നീ പ്രാപിക്കാതെ ഈ മൈതാനം വിട്ടു പോകരുത്. പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട് നാട്ടുകാരെ കുറിച്ച്. എനിക്കൊരു കാര്യം അറിയാം, ഞാൻ എന്റെ വിശ്വാസം കാത്തു, ഞാൻ നല്ല പോർ പൊരുതി, എന്റെ ഓട്ടം ഞാൻ തികച്ചു. നാട്ടുകാരല്ല, എന്റെ ഓട്ടം ഞാൻ തികച്ചു. അതുകൊണ്ട് എന്റെ വിശ്വാസം ഞാൻ കാത്തതുകൊണ്ട്, എന്റെ ഓട്ടം ഞാൻ തികച്ചത് കൊണ്ട്, ഞാൻ പൊരുതി ജയിച്ചത് കൊണ്ട് നീതിയുടെ കിരീടം എനിക്ക് വച്ചിരിക്കുക. ഇന്ന് രാത്രി നീതിയുടെ കിരീടം എനിക്ക് വച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഓട്ടമോടി തികയ്ക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. സ്വർഗരാജ്യം എന്ന വലിയ വിഷയത്തെ സാധാരണക്കാരന്റെ ഉള്ളത്തിലാക്കാൻ കർത്താവ് അവിടെ നിർത്തിയില്ല. കർത്താവ് പറഞ്ഞു, വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട മണവാളനെ കാത്തിരുന്ന 10 കന്യകമാരോട് സാദൃശ്യമാണ്. 5 പേര് വിളക്കെടുത്ത കൂട്ടത്തിൽ പാത്രത്തിൽ എണ്ണ കരുതി, മറ്റേ 5 പേര് വിളക്കിൽ എണ്ണയെടുത്തു, പാത്രത്തിൽ എണ്ണ എടുത്തില്ല. ഇവരുടെ 10 പേരുടെയും പേര് കാത്തിരിപ്പുകാരെന്ന, കാത്തിരിപ്പ് യോഗം. സ്തോത്രം. ഒരേ ലക്ഷ്യത്തിലിറങ്ങി 10 പേരുടെയും കൈ വിളക്കുണ്ട്. 10 പേരും വെള്ളയും വെള്ളയാ ധരിച്ചേക്കുന്നെ. തലയെ ചുറ്റാൻ പ്രത്യേക സ്റ്റാഫ് കയ്യിലുണ്ടെന്ന എന്റെ ചിന്ത. 10 പേരും കന്യകമാരും. അവർ സ്തോത്രം പറഞ്ഞേ. ഒറ്റ ലക്ഷ്യം, 10 പേരെയും വിളക്ക്, 10 പേരുടെയും വിളക്കിൽ എണ്ണ, 10 പേരുടെയും വിളക്ക് തിരി, 10 പേരും കാത്തിരിപ്പുകാര്, 10 പേരും കന്യകമാര്. സ്തോത്രം. കാത്തിരിപ്പ് തുടരുകയാ. യഹൂദന്റെ വിവാഹത്തിന്റെ ഒരു സിസ്റ്റം, മോതിരമിട്ട് പെൺകുട്ടിയെ പ്രതിസുധ മണവാട്ടിയായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഈ മണവാളം പറയടി, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ താമസിയാതെ നിന്നെ വിവാഹം കഴിച്ച് എൻ്റെ ഭാര്യയാക്കും. എൻ്റെ അപ്പൻ ഒത്തിരി വീടുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിന്നോട് അത് പറയുമായിരുന്നു. പക്ഷെ എൻ്റെ അപ്പൻ പറഞ്ഞത്, ഏതൊരു വീട്ടിൽ നിന്നെ ഭാര്യയായിട്ട് ഞാൻ കൊണ്ടുപോകത്തില്ല, ഞാൻ മോതിരം വിട്ട് നിന്നെ വേർതിച്ച് നിന്നെ വാക്ക് തരാൻ പോകുകയാ. ഞാൻ പോയി നമുക്ക് രണ്ടിനും തന്നെ താമസിക്കാൻ ഒരു വീട് വെക്കാൻ പോകുക. ഇന്ന് പണി ആരംഭിക്കും. ഞാൻ ഇതുവരെ പണി തുടങ്ങാഞ്ഞത് നിന്നെ കാണാഞ്ഞുകൊണ്ടാണ്. നിന്നെ കണ്ടു എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നീ എന്റെ ഭാവി മണവാട്ടിയാ. നീ മോതിരം കയ്യെ കിടക്കട്ടെ ഉറപ്പിന്. സ്തോത്രം. ഞാൻ പോയി വീട് പണി നടത്താൻ പോകുക. പണി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് എന്നെ പോലെ നിന്നെ ഇരുത്താൻ ഞാൻ വരും. പ്രൈസലോ. പക്ഷെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. പ്രൈസലോ. പ്രൈസലോ. ഈ മണവാളം പോകുന്ന അന്ന് മുതൽ മണവാട്ടി കാത്തിരിക്കുക, മണവാട്ടി കാത്തിരിക്കുക, വിളക്കിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. ഇങ്ങനെ വരാൻ പണി തീരാൻ താമസിച്ചുകൊണ്ട് വരാൻ താമസിച്ചു. മയാമി കലണ്ടർകാർ പറഞ്ഞു 21-ാം തീയതി 4:40 വരും, എന്നിട്ടും വന്നില്ലല്ലോ. സ്തോത്രം പറഞ്ഞില്ല. പ്രൈസലോ. ആദ്യം പറഞ്ഞ് 2000 വരുമെന്ന്, പിന്നെ പറഞ്ഞ് 2012 വരുമെന്ന്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് 21-ാം തീയതി വരുമെന്ന്, ഇനിയിപ്പോ 26-ാം തീയതി വന്നില്ലല്ലോ. സ്തോത്രം. അപ്പൊ മണവാളൻ വരാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോ പ്രൈസലോ, ഈ കാത്തിരിപ്പുകാരെല്ലാം മയക്കം പിടിച്ചു. ഇരിപ്പ് കണ്ട അറിയാമല്ലോ. സ്തോത്രം. എല്ലാരും എന്ത് പിടിച്ചു? ഉറങ്ങിയും തൂങ്ങിയും മയങ്ങിയും. പ്രൈസലോ. ശ്രദ്ധിച്ചേ, 10 പേരും മയക്കം പിടിച്ചു. എന്നെ ഉള്ളൂരും മയങ്ങി, എന്നെ ഇല്ലാത്തവരും മയങ്ങി. സ്തോത്രം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദേവദാസൻ ഒന്ന് ഉണർന്നാട്ടെ എന്ന് പറഞ്ഞ് ഉണർത്തി, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കത്തിക്കും. പക്ഷെ യോഗം കഴിയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോകുകയാണ്. ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ശ്രദ്ധിച്ച്, ഞാനൊക്കെ വിശ്വാസി വരുന്ന കാലത്ത് ഞങ്ങളുടെ അവിടെ ഇതുപോലുള്ള നമ്മുടെ സാംസന്റെ കൂട്ടുള്ള 10 ഓർഗനും ഒന്നുമില്ല. ആകെപ്പാടെ ഒരു സൈഡ് കിരിഞ്ഞ ഒരു തമ്പേർ, അത് അടിച്ചടിച്ച് കിരിഞ്ഞതാ. സഭ വഴക്കൊണ്ടാക്കി കിരിഞ്ഞല്ല, അടിച്ചടിച്ച് കിരിഞ്ഞതാ. അത് പ്ലാസ് വെച്ചോട്ട് ചേക്കുക. സ്തോത്രം. പിന്നെ ടാമറുണ്ട്. ഇപ്പൊ ഞാൻ 5-8 പേരുടെ ഈ ടാമർ കൊടുത്തല്ല, 1-ാം തരം അമേരിക്കൻ ടാമർ കണ്ടപ്പോ കൊതി വന്നു. അന്നത്തെ ആ ടാമറിന് ആകെപ്പാടെ കിരിക്കനില്ല, കിരിക്കൻ ഞാൻ പറഞ്ഞു പോയതാ. ആ തടി കൊണ്ട് ഓരോ ആണി നിപ്പുണ്ട്, അടിക്കുന്നവരുടെ കയ്യേരി ആണി കയറും. അതേ ഉള്ളൂ, ഒരു പഴയ ടാമർ. പിന്നെ ഒരു പൂത് വിളക്കി, അതിനകത്ത് മണിയെല്ലാം പോയതാ. എന്നാലും പുള്ളി അത് കുലിക്കൊണ്ടാ നിൽക്കുന്നത്. ഇത്രയുള്ള ആകെ സംഗീത ഉപകരണങ്ങൾ. പക്ഷേ 10-ാം തീയതി പേരേ ഉള്ളൂ. പഴയ ഭയങ്കര ആരാധനയാണ്. 12:30 വന്നാൽ തീരുന്നേ. നോക്കാൻ ക്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് സമയം എപ്പോഴാണെന്ന് അറിയത്തില്ല. യോഗം തീരുമ്പോഴാണ് തീരുന്നേ. അന്ന് യോഗം നടത്തുന്ന ആത്മാവ സ്തോത്രം. ആരെ ആരാധിപ്പിക്കണ്ട, വരുന്നവർ ആരാധിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കാരണം എല്ലാം വിടുതല് പ്രാപിച്ചു വന്നിരിക്കുകയല്ലേ. അതിനെ ആരും ആരാധിപ്പിക്കണ്ട, വന്നോ വന്നോ ഞങ്ങൾ ആരാധിക്കുകയല്ലയോ. ഭയങ്കര ആരാധന, ദൈവദാസം വന്നാലോ സങ്കീർത്തന ഭാഷയോ എന്നാണ് ദൂതല്ലേ പറയുന്നേ. അല്ലേലൂയ, പ്രാപിച്ചേച്ചു വന്നിരുന്ന് പറയാമല്ലയോ. അല്ലേലൂയ, നെറ്റി നടത്തോണ്ട് വരികയല്ല, പ്രാപിച്ചേച്ചു വരികയല്ലയോ. അന്ന് നെറ്റി ഇല്ലല്ലോ, സ്തോത്രമാരും പറഞ്ഞില്ല. അല്ലേലൂയ, വായിച്ചേച്ചു വരാൻ കുഞ്ഞ നെറ്റി ഇല്ലാത്ത കൊണ്ട് മോളിൽ നിന്ന് പ്രാപിച്ചേച്ചു വന്ന് ജനത്തിന് കൊടുക്കുകയല്ലയോ. ജനം അങ്ങോട്ട് പറ്റിച്ച് ആരാധിച്ച് ബലപ്പെട്ട് ദൈവത്തെ അങ്ങ് മഹത്വപ്പെടുത്തി. പിന്നെ അവരുടെ ആഗ്രഹം ഇനി എന്നാ യോഗം. ഇപ്പൊ വെള്ളിയാഴ്ചയാണില്ല, ചൊവ്വാഴ്ചയാണില്ല, ആ എല്ലാ സഹോദരിമാരുടെ യോഗമായിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുക. പിന്നെ ഞായറാഴ്ച വന്നാലും ആരാധന മാറി. ഇപ്പൊ എല്ലാരും നമ്മുടെ വണ്ടിയുടെ വൈപ്പർ പോലെ, മഴക്കാലത്ത് മാത്രം. നീ എന്തോ കാണിക്കാണ്, പ്രൈസ് ആൻഡ് വർഷിപ്പ് ആണ്. പിന്നെ ആ വിട്ട് വിട്ടുള്ള, ക്ഷമിക്കണേ, ഞാൻ അതിന് കടന്നു പോയെന്ന് പറയല്ലേ. സ്തോത്രം. മോശ പറവോനോട് പറഞ്ഞത് PC നിങ്ങളോട് പറയവാ, സ്തോത്രം, എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പാഷൻ മാറി, അഭിനയം മാറി, എന്റെ ജനം ആരാധിക്കാൻ വരട്ടെ. ആരാധിക്കാൻ വിളിച്ച ദൈവമൈതലേ, നീ അഭിനയം മാറ്റി വെച്ച് ഇന്നത്തെ ആരാധനയ്ക്കായി മുൻപോട്ട് വരാൻ ദൈവാത്മാവാനമായി ഇടപെടുകയാ. ഏറ്റെടുക്കുന്നവർ മാത്രം ഇന്നത്തെ ഒരു നിമിഷം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി എന്റെ ദൈവത്തെ ആരാധിപ്പോൻ. നമ്മുടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. പത്ത് കന്യകമാർ മയക്കം പിടിച്ചു, മയക്കം പിടിച്ചപ്പോൾ ആർപ്പുവിളി ഉണ്ടായി. മണവാളൻ വരുന്നേ, മണവാളൻ വരുന്നേ എന്ന ആർപ്പുവിളി ഉണ്ടായി. വടക്കേന്ത്യയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അവിടുത്തെയൊക്കെ വിവാഹമൊക്കെ രാത്രിയിലാണ്. അപ്പൊ ഈ കല്യാണ ദിവസം ചെറുക്കനെ നല്ല രാജകുമാരന്മാരെ പോലെ ഒരുക്കി തലപ്പാവൊക്കെ വെപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി, രണ്ട് സൈഡ് ട്യൂബിലേക്ക് കത്തിച്ച് പിടിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ കൈപ്പിടിച്ച് മിന്നൽ വെടിയൊക്കെ പൊട്ടിച്ച് പടക്കമൊക്കെ വിട്ട് ആ ചെണ്ടയൊക്കെ കൊട്ടി വാഞ്ചിമണമൊക്കെ നടത്തി ഡാൻസൊക്കെ കളിച്ച് ഹിന്ദി പാട്ടൊക്കെ പാടി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. നാട്ടുകാർക്കറിയാൻ ചെറുക്കൻ കെട്ടാൻ പോവാന്ന്. ഇന്ന് പോയ ഒരാഴ്ച കഴിഞ്ഞ് നമ്മളൊക്കെ അറിയുന്നു. സ്തോത്രം. പണ്ടങ്ങനല്ല, പണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴെ നാട്ടുകാരറിഞ്ഞു ചെറുക്കൻ കെട്ടാൻ പോവാന്നുള്ള. പ്രൈസലോ, പ്രൈസലോ, ശ്രദ്ധിച്ചേ. അപ്പോ യഹൂദന്റെ സിസ്റ്റമതാ, ഈ മണവാടൻ വരുമ്പോൾ ആർപ്പുവിളി, നാട്ടുകാരറിഞ്ഞാ വരുന്നേ. സ്തോത്രം. വീട്ടുകാരറിഞ്ഞാ വരുന്നേ. അങ്ങനെ ആയിരിക്കണം യഥാർത്ഥ വിവാഹം. സ്തോത്രം. അങ്ങനെയൊക്കെ വിവാഹം കഴിച്ചവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. പ്രൈസലോ. അപ്പൊ ഇങ്ങനെ ആളുകൾ വരുമ്പോൾ ഈ മയങ്ങിയവരെല്ലാം കൂടെ ഉണർന്നു. സ്തോത്രം. പേര് പലതാ, ഒരിടത്ത് കരിസ്മ, ഒരിടത്ത് ബ്ലസ്, ഒരിടത്ത് പ്രൈസ്, പല പേരില്ലാന്നുള്ളതേ ഉള്ളൂ. ഒരിടത്ത് ഫയർ, ഒരിടത്ത് പിന്നെ പെരുന്നാൾ, ഉത്സവം, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങ് ഉണർന്നു. സ്തോത്രം. എന്നെ ഉള്ളവനും ഉണർന്നു, എന്നെ ഇല്ലാത്തവനും ഉണർന്നു. എന്നെ ഉള്ളവനും അന്യഭാഷയുണ്ട്, എന്നെ ഇല്ലാത്തവനും അന്യഭാഷയുണ്ട്. ഈയിടെ എനിക്ക് മനസ്സിലായത് ഓർഗനകത്ത് പ്ലോപ്പ് കിട്ടേക്കുവാണ്. അയ്യോ, സത്യമായിട്ട് ഞാൻ വിചാരിച്ചു ജനം ആരാധിച്ചുകൊണ്ടിരിക്കുകയാന്നേ. ഭയങ്കര കടുകൂടുന്ന അന്യഭാഷ യോഗം കഴിഞ്ഞ് ഞാൻ ഈ പാട്ടുകാരനെ സഹോദരൻ വിളിച്ച് ചോദിച്ചു, മോനെ ഇതെന്തുവാണ് ഇത്ര അന്യഭാഷ കേട്ടത്, അവർ നിർത്തിയിട്ട് ഇത് കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് പ്ലോപ്പ് കിട്ടേക്കുവാന്ന് പറഞ്ഞു. ആ പ്ലോപ്പ് അന്യഭാഷ ഉണ്ടായ സംഭവമാണ്, എല്ലാ ദിവസവും കൺവെൻഷൻ സ്റ്റേജിൽ പോകല്ലേ. സ്തോത്രം. ഞാൻ വിചാരിച്ച് ജനം ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനമെല്ലാം കൈയിടിയ, പക്ഷെ അന്യഭാഷ പറയുന്നത് ഈ ഓർഗനകത്തെ പ്രോപ്പിയായിരുന്നു. നമ്മുടെ സാമസൻ അങ്ങനൊന്നും ചെയ്യത്തില്ല, എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാ, നന്നായി ആത്മാവിൽ ആരാധിക്കുന്ന കൊയറാ. അവരോട് ദൈവത്തെ സ്തുതിക്കുകയാ. സ്തോത്രം. അവൻ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു അഭിനയമല്ല, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ ശ്രദ്ധിച്ചേ, എണ്ണ ഉള്ളവനും ഉണങ്ങു, എണ്ണ ഇല്ലാത്തവനും ഉണങ്ങു. പ്രൈസലോ. വിളക്ക് കത്തിച്ചപ്പോ എണ്ണ ഇല്ലാത്തവന്റെ വിളക്കും കത്തി, എണ്ണ ഉള്ളവന്റെയും കത്തി. അതാ എന്റെ പ്രത്യേകത, എണ്ണ ഇല്ലേലും ഒന്ന് കത്തും. പ്രൈസ്തലോ, പ്രൈസ്തലോ. കത്തിക്കഴിഞ്ഞ് 5 സെക്കൻഡ് കഴിഞ്ഞപ്പോ എണ്ണ ഇല്ലാത്തവന്റെ കെട്ടു. ആ പരിസരം മുഴുവൻ വല്ലാത്തൊരു നാട്ടിൽ 5 എണ്ണം ഒന്നിച്ച് കത്തേക്കല്ലേ, ആ കരിന്തിരിയുടെ നാട്ടിലെ. സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. സ്തോത്രം. 5 പേര് പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് എണ്ണ, അപ്പോഴാ ഇവര് കാണുന്ന ഇത്. അതാ ബുദ്ധിയുള്ള മറച്ചു വെച്ചേ. സ്തോത്രം. ഇത്രേ നാള് കാത്തിരിപ്പാണെന്ന് ഇവരുടെ കയ്യിലിരിക്കുന്ന എണ്ണ മറ്റൊരു കണ്ടില്ല. സ്തോത്രം, അതിപ്പോൾ ഒഴിച്ചപ്പോൾ ഇവർ കാണുന്നത്. അവർ പറഞ്ഞു, അമ്മാമ്മ നമ്മൾ ഇത്ര നാൾ ഒന്നിച്ച് കാത്തിരുന്നവരല്ലയോ, ഒരു കൂട്ടായ്മ ഉള്ളതല്ലയോ, ഒരു അപ്പത്തിന്റെ അംശികളല്ലയോ, ഒരേ ശരീരമല്ലയോ, പ്രൈസ് ദി ലോർഡ്, അതുകൊണ്ട് ഇച്ചിരി ഞാൻ കൊടുത്താ. അപ്പോ ഈ സഹോദരിമാർ പറഞ്ഞു, ബുദ്ധിയുള്ളവരല്ലേ, അത് നിങ്ങൾക്ക് ഞങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വിൽക്കുന്നിടത്ത് പോയി മേടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഇവർക്ക് ആ സ്ഥലം അറിയത്തില്ല. ചോദിച്ചനെ, കൊച്ചമ്മ എവിടെ വിൽക്കുന്നേ എന്ന് ചോദിച്ചേനെ. പക്ഷെ ഇവർക്ക് സ്ഥലം അറിയാം. അവിടെ ചോദിച്ചില്ല, ഉടനെ പോയി. ഇനി കൊട്ടാരക്കരയാണോ പോട്ടയിലാണോ കോട്ടത്താണോ എന്നോട് ഇറങ്ങുമ്പോൾ ചോദിച്ചേക്കല്ല, എവിടോ വിൽക്കുന്നിടത്ത് പോയി. പിന്നെ ചെറുമക്കളുണ്ടെങ്കിലും ചെറിയ കോട്ടത്തെ പോകത്തുള്ളൂ, വിൽക്കുന്നിടം അവർക്കറിയാം. കൈവക്കണ്ട, സ്തോത്രം. വിൽക്കുന്നിടത്ത് പോയി, മണവാളം വന്നു. എനിക്കതാ പിടികിട്ടാഞ്ഞ്. ഇത്രയും കാലം കാത്തിരുന്നപ്പം ഒരു 5 സെക്കൻഡ് മുമ്പേ മണവാളം വന്നിരുന്നെങ്കിൽ ഈ 5 കൂടെ അകത്ത് കയറത്തില്ലേ? ഇത് കത്തി തീരുന്നണം വരെ നോക്കിയിരുന്നല്ലോ ആ സങ്കടം. സ്തോത്രം, ഇത്ര മനസാക്ഷി ഇല്ലാതായി പോയല്ലോ. ഇവരെണ്ണയ്ക്ക് പോയി, മണവാളം വന്നു. വന്നവരവിനെ എണ്ണയുള്ള 5 അകത്തോട്ട് കയറ്റി വാതിലടച്ചു. ഈ മണവാളിന്റെ ഒരു കുഴപ്പം, അടച്ചാ പിന്നെ തുറക്കത്തില്ല. സ്തോത്രധാരൻ പറഞ്ഞില്ല, ഇവന്റെ പേര് തന്നെ, അവൻ അടച്ചാൽ പിന്നെ ആയുസ് തുറക്കത്തില്ല. അവൻ തുറന്നാലോട്ട് അടയ്ക്കത്തുമില്ല. ഇന്ന് രാത്രി അവൻ തുറന്നാൽ അടയ്ക്കാതെ വന്ന തുറക്കുന്നവനാ. അവൻ അടച്ചാൽ പിന്നെ ഒരിക്കലും അവൻ തുറക്കത്തില്ല. അവൻ വാതിലടച്ചു. വാതിലടച്ചു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവർ എണ്ണയും കൊണ്ട് വന്നു. സ്തോത്രം. അപ്പൊ ഇവർക്ക് കറക്റ്റ് വിൽക്കുന്ന സ്ഥലം അറിയാം. ഇവർ മേടിച്ചോണ്ട് വന്നു. വന്ന് പറഞ്ഞു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. ഇവർ വിചാരിച്ച ചൂണി പറഞ്ഞ തുറക്കുമെന്നാണ്. അയ്യോ, ചെറുത് ചെല്ലും, ചെറുത് ചൂണി വിളിക്കുന്ന കേട്ടാ മരം ചാഞ്ഞു വരുമല്ലോ. അവരുടെ ധാരണ വിളിച്ചാ ഉടനെ ഇറങ്ങുമെന്ന. യജമാനകത്തു എന്ന് പറഞ്ഞു. മണവാളം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഒരു സ്തോത്രം പറഞ്ഞാലേ, ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു പണ്ട് കാത്തിരുന്നപ്പോ ഇവരെ അറിയാമെന്നേ. അന്നും അറിയത്തില്ല. ഹലോ. അപ്പൊ അന്നും കൂടെ ഇരുന്നെങ്കിലും എണ്ണ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളവൻ കരിന്തിരി കത്തി മാറാനാ വരാൻ താമസിച്ചത്. ഞാൻ സ്തോത്രം പറഞ്ഞു, ഇതിനകത്ത് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം ചിലതിനോട് വെയിറ്റ് ചെയ്യുന്നത്, ചിലതൊക്കെ ഔട്ടാകാനുണ്ട്. ഇരുള് മാറി വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ, വെള്ളവും വെള്ളവും തമ്മിൽ വേർപിരിയാൻ പറഞ്ഞത് സ്വർഗമാണെങ്കിൽ, ഇന്ന് രാത്രി എണ്ണയുള്ളതിനെ എണ്ണയില്ലാത്തതിനെ തമ്മിൽ എന്റെ കർത്താവ് വേർതിരിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ഇതിനകത്ത് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരു വേർതിരിവിന് വേണ്ടി സ്വർഗം കാത്തിരിക്കുകയാ. കൂടപ്പറപ്പേ എന്റെ യേശുവരാ. അനുഭവിച്ചവൻ അകത്ത് കയറി, അഭിനയിച്ചവൻ ഔട്ടായി. നല്ലൊരു സ്തോത്രം പറയണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. അല്ലേലൂയ. അനുഭവിച്ചവൻ അകത്ത് കയറി, അഭിനയിച്ചവനെല്ലാം അവട്ടായി. ഇന്ന് രാത്രി യഥാർത്ഥമായി ബന്ദക്കോസിന്റെ അനുഭവമുള്ളവനും അഭിനയിക്കുന്നവനും തമ്മിൽ എന്റെ കർത്താവ് വേർതിരിക്കാൻ പോകുകയാ. മനസ്സിലാകുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. കൂടപ്പറപ്പേ, ഇത് അഭിനയിക്കുന്നവരുടെ കൂട്ടമല്ല, ഇത് അനുഭവിക്കുന്നവരുടെ കൂട്ടമാകുകയാ. ഒരു വിശുദ്ധിയുടെ വേർപാട് എന്റെ ദൈവം ഈ ദിവസങ്ങളിൽ തല്ലി ഇറങ്ങി വന്ന് ചെയ്യാൻ പോകുകയാ. സമയം ഓടിപ്പോന്നോട് ഒരു കാര്യം പറഞ്ഞ വേഗം അവസാനിപ്പിക്കാം. വാക്യത്തോട് നീതി പുലർത്തണമല്ലോ. 2 കാര്യങ്ങളുണ്ട്, ഒന്ന് വേഗം പറഞ്ഞു വിടാം. സ്തോത്രം. ഒരുത്തന്റെയിൽ 5 കൊടുത്തു, ഒരുത്തന്റെയിൽ 2 കൊടുത്തു, ഒരുത്തന്റെയിൽ 1 കൊടുത്തു. 5 കൊടുത്തവൻ 5 കൂടെ നേടി, 2 കൊടുത്തവൻ 2 കൂടെ നേടി, 1 കൊടുത്തവൻ കൊണ്ട് എന്ത് ചെയ്തു? കുഴിച്ചിട്ടു. കുഴിച്ചിട്ടവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്ത് ഇരുട്ടി തള്ളി. അതവിടെ നിൽക്കട്ടെ. കർത്താവ് നമ്മുടെ വാക്യത്തിൽ പറഞ്ഞ കാര്യം, കല്യാണത്തിന് വിളിച്ചു. വിളിച്ചവരെല്ലാം സമയം വന്നപ്പോൾ ഓരോന്ന് പറഞ്ഞൊഴിഞ്ഞു. ഒരുത്തൻ കാളെ മേടിച്ചു നോക്കാൻ പോയി, ഒരുത്തൻ പെണ്ണ് കെട്ടി ഹണിമൂണ് പോയി, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. വയൽ മേടിച്ചു നോക്കാൻ പോയി, ഇങ്ങനെ ഓരോന്ന് പോയി. സ്തോത്രം. ആരും വരാഞ്ഞപ്പോൾ ഈ രാജാവ് പറഞ്ഞു, വരുത്തലയ്ക്ക് കാണുന്നതിനൊക്കെ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചതിനകത്ത് ഒരാളാണ് ഞാൻ. വരിത്തലയ്ക്കലെന്ന് പറയുന്നത് ശരിയല്ല. വരിത്തലയ്ക്കലും കഴിഞ്ഞ്, വേലിക്കരികിലും കഴിഞ്ഞ്, ചന്ത സ്ഥലത്ത് നിൽക്കുന്നവരെ വിളിച്ചോളാൻ പറഞ്ഞ കൂട്ടത്തോളാം ഞാനൊക്കെ. സ്തോത്രം. നിങ്ങളേരിലും കണ്ട സിനിമ പോലുള്ള ഉപദേശിത മോനൊന്നുമല്ല ഞാൻ. സ്തോത്രം. പുസ്തകം എടുക്കാൻ യോഗ്യതയില്ലാത്ത ആ പാപികളിൽ ഒന്നാമനായിരുന്നു. സ്തോത്രം. അപ്പൊ അങ്ങ് ചന്ത സ്ഥലത്ത് നിൽക്കുന്നവനെ കൂടെ വിളിച്ചോളാൻ പറഞ്ഞ കൂട്ടത്തിൽ കൃപയാൽ അകത്ത് കയറിയതാ. പ്രശ്നോ, അകത്ത് കയറി കഴിയുന്നത് വരെ രാജാവിന് വിഷയമില്ല. രാജാവിനകത്ത് കയറിക്കഴിഞ്ഞ വിഷയം. പ്രൈസ് ദി ലോർഡ്. പുറത്ത് നീ ചന്തയായിരുന്നോ, വേലിക്കരകിലായിരുന്നോ, വരുത്തലയ്ക്കലായിരുന്നോ, ഇതൊന്നും കർത്താവിന് അറിയണ്ട. കർത്താവിനകത്ത് അകേറിക്കഴിഞ്ഞ വിഷയം. ഹല്ലേലൂയ. പുറത്തുള്ളവനെ നോക്കാൻ രാജാവ് വരുന്ന പരിപാടിയില്ല. പ്രൈസ് ദി ലോർഡ്. രാജാവ് അകത്ത് കയറി കഴിഞ്ഞിട്ട് അകത്ത് കയറിയവനെ നോക്കാൻ വന്നു. ഇന്ന് രാത്രി അകത്ത് കയറിയവനെ നോക്കാൻ. പ്രൈസ് ദി ലോർഡ്. നീ കയറിയേക്കുന്ന ഐ പി സിയിലായിരിക്കും, ചർച്ച് ഓഫ് ഗോഡിലായിരിക്കും, ശാരോണിലായിരിക്കും, അസംബ്ലീസ് ഓഫ് ഗോഡിലായിരിക്കും, ന്യൂ ഇന്ത്യയിലായിരിക്കും, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിലായിരിക്കും, കാൽവറിയിലായിരിക്കും, കാലികറിയിലായിരിക്കും, എവിടെ ആയിക്കോട്ടെ, അകത്ത് കയറിയല്ലോ. അകത്ത് കയറിയവനെ നോക്കാൻ, അകത്ത് കയറിയവനെ നോക്കാൻ അല്ലെ രാജാവ് വരുന്നുണ്ട്. ഇന്ന് രാത്രി ഒരുപക്ഷെ അവൻ വന്നേക്കാം. ഭയത്തോടെ ദൈവത്തെ സ്തുതിക്കണമേ. അകത്തു കയറിയവനെ നോക്കാൻ രാജാവ് വന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ എല്ലാവരും നോക്കി, ഒറ്റ നോട്ടത്തിൽ ഒരുത്തരെ പിടിച്ചു. സ്തോത്രം. അതല്ലേ അവന്റെ കണ്ണിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. ഇവിടെ ഉപദേശിയെ മറക്കാം, സെൻട്രൽ പാസ്റ്ററെ മറക്കാം, സെൻട്രൽ കൗൺസിലിനെ മറക്കാം, സ്റ്റേറ്റിനെ മറക്കാം, കൂടപ്പിറപ്പെ ഭാര്യയെ മറക്കാം, ഭർത്താവിനെ മറക്കാം, പിള്ളാരെ മറക്കാം, പക്ഷെ രാജാവിനെ മറക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. നീ പരിമത്തിലൊക്കെ അകത്ത് നിന്നേക്കാം, പക്ഷെ രാജാവ് വന്നു, രാജാവ് വന്നു, രാജാവ് അകത്ത് കയറി. എല്ലാവരെ നോക്കിയ പോരുത്തൻ കല്യാണ വസ്ത്രം നരിക്കി അകത്ത് കയറിയിട്ടും. ഈ വാതുക്കൽ ഇത്രയും സെക്യൂരിറ്റി ഉണ്ടായിട്ടും, ഇവിടെ നമ്മുടെ സാധാരണക്കാരന്റെ കല്യാണത്തിന് പോലും ഇപ്പൊ സെക്യൂരിറ്റിയാ വേണ്ടല്ലോ. സാധാരണക്കാരൻ ഷവടക്കുന്ന 4 സെക്യൂരിറ്റി. ഇപ്പൊ 4 സെക്യൂരിറ്റിയും വാതുക്കൽ നിർത്തി, മൊബൈൽ മോർച്ചറിയും ഒക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റാറ്റസ് ഇല്ലല്ലോ. സ്റ്റാൻഡേർഡ് അങ്ങനാ. പിന്നെ സ്റ്റാൻഡേർഡ് വേണ്ടേ? കല്യാണത്തിന് ഇപ്പൊ 15 പേരൊക്കെയാ സെക്യൂരിറ്റി നിൽക്കുന്നത്. അപ്പൊ രാജാവിന്റെ മോന്റെ കല്യാണം എത്ര സെക്യൂരിറ്റി ആയിരിക്കും? ഈ സെക്യൂരിറ്റി എല്ലാം കളിപ്പിച്ച് ഇവൻ എങ്ങനെ അകത്ത് കയറുന്ന? എനിക്ക് ഇപ്പോഴും എന്റെ ചപ്പടി കിട്ടിട്ടില്ല. സ്തോത്രം. ഇവന്റെ ധാരണ അകത്തുള്ളതിനകത്ത് കാര്യമായ ആരോ ഇവന്റെ ആൾക്കാരുണ്ട്. ഹൈ റെക്കമെൻഡേഷൻ. പ്രൈസ് ദി ലോർഡ്. തലപ്പത്ത് പിടിയുള്ളവനാ. പ്രൈസ് ദി ലോർഡ്. ഇനി ഇവനെ നമ്മൾ വല്ലതും രാജവസ്ത്ര കല്യാണവസ്ത്രം ധരിപ്പിക്കാൻ പോയാൽ ഈ പുള്ളി ട്രാൻസ്ഫറാ. അതിന് മെയ് വരെ വെയിറ്റ് ചെയ്യത്തില്ല, ജനുവരി തന്നെ മാറ്റാൻ പറയും. കൈ അടിച്ച് സ്തോത്രം പറയണം. പിന്നെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ബാബു ചെറിയ പാസ്റ്റർ അമേരിക്കയെ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ജോൺസൺ അച്ചാനുമുണ്ട്, എന്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഈ സ്നേഹസക്തിക്കിടെ മറഞ്ഞു കിടക്കുന്ന കല്ല് ഏതെങ്കിലും ഗതികെട്ട് ഉപദേശി വന്നെടുത്ത് കടിക്കും, അവന്റെ പല്ലും പോവും, അവന്റെ സഭയും പോവും. സ്തോത്രം. അതുകൊണ്ട് നീ സൂക്ഷിച്ചു നിന്നാൽ ആ കല്ല് അവിടെ കിടന്നോട്ട് ചോറ് പോലൊക്കെ തോന്നും. സ്തോത്രം. കാരണം ഈ കടലടിച്ചാണല്ലോ വരുന്നത്. അതുകൊണ്ട് തിളച്ചപ്പോൾ കൂടെ തിളച്ചതാ, മറിഞ്ഞപ്പോൾ കൂടെ മറിഞ്ഞതാ, എല്ലാം ചെയ്താൽ അവന് പെട്ടെന്ന് പിടികിട്ടത്തില്ലല്ലോ. നീ ആയിട്ട് കയറി കടിച്ചാൽ എൻ്റെ കൂടെ പറഞ്ഞപ്പോൾ നിന്റെ പല്ലും പോവും, നിന്റെ സഭയും പോവും. അതുകൊണ്ട് നീ കയറി സൂക്ഷിച്ചേ കടിക്കാവെന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ എപ്പോഴും കുറിച്ച് വെച്ചേക്കും അത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവൻ കല്യാണ വസ്ത്രം ധരിക്കാതെ കയറിയേക്കുന്നെന്ന് വാസ്തവത്തിൽ അകത്തെ ആളിന് പിടികിട്ടിയാലും നമ്മളായിട്ടിനി എന്തിനാ വാസ്തവം, അവിടെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ മാസ്യോഗത്തിനും വേണമല്ലോ വിറക് ചുമക്കാനും ഒക്കെ ഒരാൾ വേണമല്ലോ, വിളമ്പാനും വേണമല്ലോ എന്നൊക്കെ പറഞ്ഞായിരിക്കും കിടന്നോട്ടെ, പക്ഷെ രാജാവ് വരും. സ്തോത്രം പറയണം. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും രാജാവ് വരും. നീ ആരാധിച്ചാലും ഇല്ലെങ്കിലും രാജാവ് വരും. ഈ ദിവസങ്ങളിൽ ഒന്നിൽ മണവാളൻ വരും. അവൻ അകത്ത് കയറിയിട്ട് ഈ ദിവസങ്ങളിൽ കല്യാണ വസ്ത്രം ധരിക്കാത്തവനെ പിടിച്ച് പുറത്താക്കാൻ വരികയാ. ഓ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാ. ഒരു പക്ഷെ അത് ഇന്ന് രാത്രി സംഭവിച്ചേക്കാ സ്നേഹിത. കാഹളം തുണിക്കാറായി, മണവാളന്റെ ആർപ്പു വിളിക്കൽക്കാറായി. ഇന്ന് രാത്രി ഒരു പക്ഷെ അത് സംഭവിച്ച നീ അകത്തോ പുറത്തോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രാജാവ് ചോദിച്ച ചോദ്യം, സ്നേഹിത നീ എങ്ങനെ അകത്തു വന്നു? കല്യാണ വസ്ത്രം ധരിക്കാതെ എങ്ങനെ അകത്തു വന്നു? അവന്റെ വാക്കുമുട്ടിപ്പോയി. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി നമ്മുടെ വാക്കുമുട്ടിപ്പോകരുത്. ഹല്ലേലൂയ. മറുപടി എന്ത് പറയണമെന്നറിയാതെ അവന്റെ വാക്കുമുട്ടി. രാജാവ് കോപിച്ചു. രാജാവ് കോപിച്ചു. രാജാവ് പറഞ്ഞു, കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിത്തള്ള് അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അടുത്ത വാക്യം നമ്മുടെ കുറിവാക്യം, വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അതിന് കർത്താവിന്റെ വരവ് രണ്ടാമുഖങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒന്ന്, അവരിടുന്ന് പോയവർ രഹസ്യമായി പോയി, മറന്നറിഞ്ഞ വിശുദ്ധന്മാരുടെ ആത്മാക്കളുമായി. രണ്ടവൻ പരസ്യമായി പോയി, എല്ലാവരും കാക്കി ഒലിവുമലയിൽ നിന്ന്. എന്റെ കർത്താവ് അതേപോലെ രണ്ടു പ്രാവശ്യം വരാൻ പോകയാ. ഒന്നവൻ രഹസ്യമായി വരും മധ്യാകാശത്തിൽ തന്റെ കാന്തയാകുന്ന സഭയെ ചേർക്കുവാൻ. മരിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കളും ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആത്മാക്കളും ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മധ്യാകാശത്തിലെടുക്കപ്പെടും. എത്രമാത്രം പ്രത്യാശയുണ്ട്! ഈ ദിവസങ്ങളിൽ കാഹളം നോക്കി മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തിട്ട് ഞൊടി നേരം കൊണ്ട്, കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ട് നമ്മൾ പറന്നുയരും. പ്രൈസ് ദി ലോർഡ്! ഈ ദ്രവത്വമുള്ള ശരീരം ഇടും. ഇവിടെ എന്റെ സ്നേഹിതൻ, രണ്ട് കണ്ണില്ലാത്ത മാനവരുപദേശി, ഞാൻ വളരെ ബഹുമാനിക്കുന്ന, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടോണം, അദ്ദേഹത്തിന് രണ്ട് കണ്ണുണ്ടായിരിക്കും. സ്തോത്രം! എൻ്റെ കൂടെ അവിടുത്തെ കോൺഫറൻസിൽ പ്രസംഗിച്ച ആദരണീയ ദേവദാസൻ നിക്ക്, അദ്ദേഹം ഞാൻ ഒരു ദിവസം പ്രസംഗിച്ചത്, ആ കയ്യുമില്ല കാര്യമില്ല, പക്ഷേ അദ്ദേഹത്തെ ഞാൻ കെട്ടിപ്പിടിച്ച് എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ അദ്ദേഹത്തോട് പറഞ്ഞു, കർത്താവ് വരുമ്പോൾ നിനക്ക് രണ്ട് കൈയും രണ്ട് കാലും ഉണ്ടായിരിക്കും, ഇപ്പം നിനക്ക് എന്നെ കെട്ടിപ്പിടിക്കാനൊക്കുന്നതിലും അന്ന് നമ്മളോട് കെട്ടിപ്പിടിച്ച് ദൈവത്തെ ആരാധിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഭയങ്കര സന്തോഷമായി പോയി. അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ നിക്കിന് രണ്ട് കൈയുണ്ട് രണ്ട് കാലുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ദേഹത്ത് മൊത്തം കുത്തിക്കെട്ട, വയറ്റൊരു 24, കയ്യിലൊരു 16, തലയിലൊരു 28, അങ്ങനെ ഒത്തിരി കുത്തിക്കെട്ട. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒറ്റ കുത്തിക്കെട്ട് കാണത്തില്ല. ഹലോ, പ്രൈസലോ! ഞാൻ അവിടെ ചെല്ലുമ്പോ അച്ഛാ ഒറ്റ കുത്തിക്കെട്ട് കാണത്തില്ല. എന്റെ ദേഹത്തൊരു അവിടെ പാടുള്ള ഒറ്റയാളെ ഉള്ളൂ. അല്ലെ, പുസ്തകം തുറക്കുവാനും മുദ്ര പൊട്ടിപ്പാനും ആരെയും കാണായികയാൽ യോഗന്നാൻ കരഞ്ഞു. കരഞ്ഞപ്പോ ഇതാ ഒരു കുഞ്ഞാട്, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട പോലെ നിൽക്കുന്നു. രണ്ട് കയ്യിൽ ആണിയടിച്ച പാട്, രണ്ട് കാലിൽ ആണിയടിച്ച പാട്, വിലാപ്പുറം കുത്തിക്കേറിയ പാട്, അഞ്ച് പാടുകളുമായി ഒരുത്തൻ നിൽക്കുന്നു. അവിടെ പാടുള്ള ഒരാളെ ഉള്ളൂ. അവൻ പറയും, ഹല്ലേലൂയ, നിന്റെ മുഴുവൻ പാടും മാറാനാ ഞാൻ ഈ പാടേറ്റത്. ഇന്ന് ദൈവത്തിന്റെ പൈതലെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ സിംഹാസനത്തിലെ മൂപ്പന്മാർ എഴുന്നേറ്റ് കിരീടങ്ങൾ ഊരി താഴെ വെച്ച് നെടുമ്പാട് വിട്ട് പറയും, കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാ. ഞങ്ങൾ നിന്നെ ആരാധിക്കുകയാ. ഇതത് സന്തോഷമുള്ളവർ കരം പിടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. അവൻ ആരാധനയ്ക്ക് യോഗ്യത. നാമത്തിൽ ഓ ഇന്ന് രാത്രി ജയത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമല്ലോ. ഹല്ലേലൂയാ! നമ്മളെ 7 വർഷം അവിടെ പ്രതിഫലമൊക്കെ വാങ്ങി ഇങ്ങനെ കർത്താവിന്റെ കൂടി ഇങ്ങനെ ആ നീതി സൂര്യന്റെ മുഖമൊക്കെ കണ്ട് തേജസ്സിങ്ങി നടക്കുമ്പോൾ ഈ ഭൂമിയിൽ ഇത് ക്രിസ്തുവിന്റെ വാഴ്ചയാ. ആ വാഴ്ചയില് എല്ലാവർക്കും ആധാറിന്റെ നമ്പർ നിർബന്ധമായിരിക്കും. സ്തോത്രം! ഇപ്പൊ സഭായോഗം മുടക്കി വരെ ആധാറിന് പടവെടുക്കാൻ പോന്നെ പോണം, പോയില്ല സബ്സിഡി കിട്ടത്തില്ല. പ്രൈസലോ! കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തില്ല, ആധാർ വേണം. നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അവരുകളും UPയുടെ ബഹുമാന്യ അധ്യക്ഷ സോണിയാജിയും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഈ ആധാർ, അറിഞ്ഞോ അറിയാതെയോ, യഹൂദന്റെ കലണ്ടറിലെ അവസാന മാസത്തിന്റെ പേരാ. അവന്റെ ഒന്നാമത്തെ മാസത്തിന്റെ പേര് ആബിയു മാസം എന്നാ. അവന്റെ 12-ാം മാസത്തിന്റെ പേര് ആധാർ മാസം. അറിഞ്ഞോ അറിയാതെയോ ആ പേരിട്ടപ്പോഴേ നമുക്കറിയാം 12-ാം മാസം ആകുക തന്നെ. പ്രൈസലോ! പ്രൈസലോ! ഇവിടെ ഈ മോർദേക്കായി ഒരിക്കലേ ദൈവസന്നിധി പകുതിയോടെ ആരാധിക്കുമ്പോൾ ഹാമാൻ വന്നു. ഹാമാനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് മടക്കൂത്ത് അരിച്ചിട്ടില്ലെന്നുള്ള കാരണത്താൽ ഇവനെ നമസ്കരിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട്. സ്തോത്രം! ഇപ്പോഴും ഉണ്ട് എഴുന്നേറ്റ് കയ്യിൽ കൊടുത്തിട്ട് നമ്മുടെ തല പോകുന്ന കേസൊക്കെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. സ്തോത്രം! നമ്മളെ എടുത്ത് കട്ടപ്പനയ്ക്കോ ഹൈറേഞ്ചിനൊക്കെ അടിച്ചു കളയും, എഴുന്നേറ്റ് നമസ്കരിക്കണം, അത് വേറെ കാര്യം. സ്തോത്രം! എന്നാലും ആ ഭാഗം ഞാൻ വിടുക. ശ്രദ്ധിച്ച്, ഹാമാൻ തീരുമാനിച്ച് ഇവനെ ഒറ്റയ്ക്ക് വന്ന ഒരു വിലയില്ലോ, അതുകൊണ്ട് ഇവന്റെ ജാതിയെ മൊത്തം തകർത്തേക്കാം. അവൻ എഴുതി ആബിയു മാസം 13-ാം തീയതി എഴുതി, ആധാർ മാസം 13-ാം തീയതി തട്ടു വന്ന്. സ്തോത്രം! എഴുതിയപ്പോ ഇവൻ അറിഞ്ഞില്ല ആബിയു 14 കുഞ്ഞാടറക്കപ്പെടുന്ന ദിവസമാ. എല്ലാ യഹൂദന്റെ വീട്ടിൽ 13-ാം തീയതി 10,000 താരം തൊടുത്ത് കെട്ടിയാലും 14-ാം തീയതി അത് കുഞ്ഞാടറക്കപ്പെടുമ്പോ ഈ കെട്ടെല്ലാം അഴിഞ്ഞു പോകും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ! നിനക്ക് വിരോധമായി നീ അറിയാതെ പിശാചി കെട്ടുന്ന കെട്ട് അവൻ അബദ്ധം പറ്റി കെട്ടിയത് ആബിയു 13 രാത്രിയല്ല, 14 രാത്രി എന്ന് പറയുന്നത് കുഞ്ഞാട് അറുക്കപ്പെടുന്ന രാത്രിയാ. ആ രാത്രി കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോൾ ഈ കെട്ടങ്ങ് അഴിഞ്ഞു പോയെങ്കിൽ നമ്മുടെ പെസക കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുകയാ. അവൻ അറുക്കപ്പെട്ടത് കൊണ്ട് ഒരാഭിചാരോ നിനക്കേക്കത്തില്ല, ഒരു തൂട്ടന്റെ കെട്ട് നിനക്കേക്കത്തില്ല. ഇന്ന് രാത്രി നിന്നെ മാനിപ്പാൻ അവന്റെ കര ശക്തനോ. വിശ്വാസമുള്ളവർ ഇരത് ദൈവത്തെ സ്തുതി
ആരാധിക്കട്ടെ. കൂടപ്പുറപ്പേ ഈ സംഖ്യകളൊക്കെ വരുമ്പോ ഓർത്തോടെ അവന്റെ വരവടുക്കൽ വാതുക്കലായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 7 വർഷം കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച്, എത്ര പേര് നിന്റെ കൈവച്ച് പറയും, നമ്മൾ ഒരുമിച്ച് ഏത് ഒലിവുമലയിൽ നിന്ന് കർത്താവ് പരസ്യമായി സ്വർഗാരോഹണം ചെയ്തോ അതേ ഒലിവുമലയിൽ കർത്താവിന്റെ കൂടെ നമ്മൾ പാദം ചവിട്ടും. പ്രൈസലോ. അന്ന് കർത്താവ് എന്ന കുഞ്ഞാടായിട്ടല്ല, യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ടാ. ഹല്ലേലൂയ. അവൻ ഈ രാജ്യത്തിൽ രാജാതി രാജാവായി ദൈവാതി ദൈവമായി ഈ രാജ്യത്തെ അടക്കി ഭരിക്കും. പിശാചിനെ അവന്റെ സൈന്യത്തെ 1000 വർഷം പൂട്ടിയിട്ടിട്ട് നമ്മൾ ഈ രാജ്യം അടക്കി വാഴും. പ്രൈസലോ. ഇന്നലെ പിള്ളേർക്കൊക്കെ ഒരു വിഷമം ഉണ്ടായി. ക്രിക്കറ്റ് കളിക്കുന്ന പുള്ളിക്കാരൻ കളി നിർത്തിയപ്പോ പിള്ളേർ അയ്യോ എന്നൊക്കെ പത്രം കണ്ടപ്പം വെച്ചു. ഹല്ലേലൂയ. അന്ന് കളിക്കാൻ ക്രിക്കറ്റ് വേണ്ട, നമ്മുടെ പിള്ളേരെന്ന് അണലിയുടെ പൊത്തിനകത്ത് കൂട്ടാ കളിക്കുന്നത്. ഒരു സ്തോത്രം പറഞ്ഞേര്. സിംഹത്തിന്റെ കൂടല്ലേ മേയുന്നത്? കാരണം അവനെ പൂട്ടിയിട്ടാണല്ലോ നമ്മളിവിടെ പാർക്കുന്നത്. ഇന്ന് രാത്രി അവന്റെ കൂടെ ഞാൻ പാർക്കുമെന്ന് ഉറപ്പുള്ളവർ നന്നായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശു വരാറായി. ഇന്ന് രാത്രി കൂടെ പറപ്പേ. ഹല്ലേലൂയ. ഓർപ്പിക്കട്ടെ, വിളിച്ചവർ അനേകരാ. തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാ. നീ വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലോ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലോ? ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് ഉറപ്പുള്ളവർ ചാടി ഇരുന്നേക്കട്ടെ ഇന്ന് രാത്രി. ഹല്ലേലൂയ. ശൂഢാമനാദരാജന അർത്ഥുമനാദികൾ കമനദൗഷ സംധരാധരാജന കാഹളം നനയ്ക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഇരുവനും ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടാൻ പോകയാ. ആ ദിവസം അടുത്തു. ഇന്ന് രാത്രി അബദ്ധം പറ്റരുത്. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാതെ ആരും മൈതാനം വിടരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എന്റെ ഉള്ളത്തിൽ പരിശുദ്ധമായ നിയോഗമുണ്ട്. ഒരു നിമിഷം സമർപ്പണത്തോടെ കർത്താവ് ഇന്ന് രാത്രി കാണണം എന്ന് ചിലപ്പോ ഞാനും അവിടെ കാണണം. ഹല്ലേലൂയ. അകത്തുള്ളവരുടെ കൂട്ടത്തിൽ ഞാൻ ആകുവാൻ. പ്രൈസ് ദി ലോർഡ്. രണ്ടുപേര് കിടക്കുമ്പോഴായിരിക്കും ഒരാൾ മാറ്റപ്പെടും. രണ്ടുപേര് വയലിൽ പണിവായിരിക്കും ഒരാൾ മാറ്റപ്പെടും. രണ്ടുപേര് തിരികല്ലി പൊടിക്കുകയായിരിക്കും ഒരാൾ മാറ്റപ്പെടും. രണ്ടുപേര് കിടക്കമേലായിരിക്കും ഒരാൾ മാറ്റപ്പെടും. ഇന്ന് രാത്രി അങ്ങനെ ആകരുത് കർത്താവേ. ഞങ്ങൾ ഒന്നിച്ച് അവിടെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പ്രത്യാശയുള്ളവർ രണ്ട് കരം ഒരു നിമിഷം ഉയർത്തട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ജനത്തെ ഇന്ന് രാത്രി യേശുക്രിസ്തുവിനെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിലപ്പെട്ട ദാസൻ ജോൺസൺ പാസ്റ്റർക്കായി, താമസനായി, തന്റെ കൂടെയുള്ള അനുഗ്രഹിച്ച ദൈവദാസന്മാർക്കായി, ഈ പ്രസ്ഥാനത്തിനായി, ഈ ചെറുമക്കൽ കൺവെൻഷനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ വചനം കേട്ട എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു. രോഗികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ക്ഷീണിതർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ബലപ്പെടട്ടെ. ദുഷ്ട പിശാച് കൊട്ടിയടഞ്ഞ സകല വഴികൾ യേശുവിൻ നാമത്തിൽ ഈരത് തുറക്കട്ടെ. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. പ്രത്യാശയുടെ പാട്ട് കരമടിച്ച് ഒരു നിമിഷം പാടി നമുക്ക് ചേർന്ന കർത്താവിനെ ആരാധിക്കാം. രണ്ട് കരമടിച്ച്. യെസ്. ഓ ശക്തിയോടെ.
ഹല്ലേലൂയ. പുത്തനാം യെരുശലേമിൽ നല്ലതായ പാട്ടിന്റെ രണ്ട് ശ്രേണികൾ ഒരുമിച്ച് പാടി നമുക്ക് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാം.
ും ഇക്കരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേക്കുന്ന സന്തോഷമേക്കുന്ന ഏതുപേരും മോഹന കിരീടങ്ങൾ ധരിക്കുന്ന രാജരാജേശിയോടും കൂടെ വാഴുമേ. മോഹന കിരീടങ്ങൾ ധരിക്കുന്ന രാജരാജേശിയോടും കൂടെ വാഴുമേ. വിധിക്കൂയ ശോഭയായ നല്ലതിൽ വിധിക്കൂയ ശോഭയായ നല്ലതിൽ സന്തോഷോ
Hallelujah, hallelujah.
Raja Raja Yeshuvodu koodevaazhndhu.